സോ ഹലോ ഫ്രണ്ട്സ്, അഡോഫോമിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ആഴ്ച നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഓക്കെ, അതിനു മുമ്പേ നമ്മൾ ഹോസ്റ്റുകളെ പരിചയപ്പെടുത്തുന്നു. ഞാൻ എബിൻ മാത്യു, നമ്മുടെ കൂടെ ക്രിസ് മാർട്ടിൻ ഉണ്ട്.
എന്നെ മറന്നുപോയല്ലേ,
എക്സൈറ്റഡ് ആയിരുന്നു ഈ ടോപ്പിക്കിനെ പറ്റി, അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ മറന്നു. ഓക്കെ, സോ ലൈക്ക് അപ്പൊ പറഞ്ഞ പോലെ ഞാൻ ഒരു എക്സൈറ്റിംഗ് ടോപ്പിക് തന്നെയാണ്. ഇപ്പൊ എല്ലാരും കേട്ട് കാണും ഈ ഒരു കുറെ നാളായിട്ട് ഇങ്ങനെ എല്ലാ ന്യൂസുകളിലും പോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അനൗൺസ്മെന്റ് ആണ്. സോ പ്ലേ സ്റ്റേഷൻ എക്സ്ബോക്സിനെ പറ്റിയാണ് നമ്മൾ ഈ പ്രാവശ്യം സംസാരിക്കുന്നത്. സോ നമ്മളെല്ലാരും ലൈക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഗെയിമിംഗ് കളിച്ച് കാണുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ആദ്യമേ തന്നെ എന്റെ ഒരു ഓർമ്മയില് ആദ്യത്തെ ഗെയിം തന്നെ നമ്മുടെ പള്ളിപ്പെരുന്നാളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന മറ്റേ 99,999 ഗെയിംസ് ഇൻ വൺ എന്ന് പറയുന്ന ഒരു കോൺസോളാണ് എന്റെ മനസ്സിലുള്ള ആദ്യത്തെ കോൺസോൾ. അതിലാണ് നമ്മൾ ആദ്യമേ മാരിയോ, കോൺട്ര അതെല്ലാം
കളിച്ചിട്ടുണ്ട്.
ഏതാ
ഈ കാസറ്റ് ഇടുന്നതല്ലേ,
ചെറിയ ചിപ്പ് പോലെ ഒരു കാസറ്റ്, അതിലവര് ചുമ്മാ ഫേക്ക് ആയിരുന്നു. ആകെ നാല് ഗെയിം കാണുമായിരിക്കും
അത്.
സോ അതായിരുന്നു ലൈക് നമ്മുടെ ഒരു തുടക്കം, നമ്മുടെ ലൈക് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഒരു മലയാളി എന്ന പോയിന്റ് ഓഫ് വ്യൂല് ഒന്നെങ്കിൽ പള്ളിപ്പെരുന്നാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൾഫ് ബന്ധുവോ ഗൾഫിലെ ഗൾഫിലുള്ള നമ്മുടെ പേരൻസോ കൊണ്ടുവരുന്ന സംഭവമാണ്. നമ്മളെ പറ്റിച്ചുകൊണ്ടിരുന്ന ഐറ്റം ആയിരുന്നു, പക്ഷെ അത് നമുക്കൊരു ഏറ്റവും ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അതായിരുന്നു അതിന്റെ കൂടെ തോക്കൊക്കെ കിട്ടുമായിരുന്നു, ഓർക്കുന്നുണ്ട്.
നമ്മുടെ ഡക്ക് ഹണ്ട് ഒക്കെ ഇല്ലായിരുന്നു, പക്ഷെ അങ്ങനത്തെ കുറെ ഉണ്ടായിരുന്നു.
സോ അതാണ് എന്റെ ഒരു ഇതില് ഒരു പോയിന്റ് ഓഫ് വ്യൂല് എനിക്ക് കോൺസോളായിട്ട്, കാരണം അതേ ഉള്ളായിരുന്നു എനിക്ക് ടി വി കൊത്തു. പിന്നെ നമ്മുടെ പി സി ഗെയിമിംഗ് വന്നു, ലൈക് കമ്പ്യൂട്ടറുകളൊക്കെ
എല്ലാവർക്കും വീട്ടിലൊക്കെ കമ്പ്യൂട്ടറുകളാകാൻ തുടങ്ങി.
ഓൾമോസ്റ്റ് ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ ജി ടി എ, ഫിഫ അങ്ങനത്തെ ഗെയിമുകളൊക്കെ നമ്മൾ കളിക്കാൻ തുടങ്ങി. ബട്ട് നമ്മുടെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾ ഈ പ്ലേ സ്റ്റേഷൻ എക്സ്ബോക്സ് ഉള്ള ഒരു അങ്ങോട്ട് പോയിട്ടില്ല, ആ ഒരു റേഞ്ചിലോട്ട് പോയിട്ടില്ല. നമ്മള് നമ്മുടെ കമ്പ്യൂട്ടർ കാണും, ലൈക്ക് എന്റെ ഞാൻ കണ്ടോണ്ടിരുന്ന ആകെ നമ്മുടെ ഇടയിലെ റിച്ച് ബോയ്സിന് മാത്രം ആ ഒരു കാര്യങ്ങളാണ് ഉണ്ടായിരുന്നു.
പക്ഷെ അതെനിക്ക് തന്നെ കേരളത്തിൽ മാത്രമല്ല, അത് ഇന്ത്യ ഫുള്ള് ഏകദേശം അങ്ങനെ ഒരു ഇച്ചിരി വാല്യൂ കോൺഷ്യസ്.
നമ്മുടെ പേരന്റ്സിനെ വെച്ച് നോക്കുമ്പോ ഗെയിം കളിക്കാൻ ഇത്ര പൈസ ഉള്ള ഒരു
സാധനം
നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ല.
അതാണ് ഈ കമ്പ്യൂട്ടർ മേടിക്കുമ്പോ നമുക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ വേണ്ടി നമ്മൾ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയെങ്കിലും മേടിപ്പിക്കാം.
അതെ, അത് ഒളിച്ചും മാത്രമൊക്കെ ഇരുന്നായിരുന്നു പണ്ടൊക്കെ ഗെയിം കളിച്ചോണ്ടിരുന്നത് പ്ലേ സ്റ്റേഷൻ. പക്ഷെ ആ സമയത്ത് എന്തുവാ ബാക്കിയുള്ള സ്ഥലങ്ങൾ ബാക്കി ലോകത്തെ എല്ലായിടത്തും ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരുന്നു. ബട്ട് ഇപ്പോ നമ്മള് നോക്കുവാണെങ്കിൽ എല്ലാ ഇപ്പം ഇത്രയും അല്ലെങ്കിൽ ഒരു 20,000-30,000 തൊട്ട് നമ്മള് ഫോണുകളൊക്കെ ഇപ്പം മേടിക്കുന്നുണ്ട്. ലൈക്ക് നമുക്കിപ്പോ ഒരു കേപ്പബിൾ ആണ് ആ പ്രൈസിൽ തന്നെ, അതും കൂടുതൽ ഫോണുകൾ പ്രൈസുള്ള ഫോണുകൾ നമ്മൾ ലൈക് അഫോർഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇപ്പൊ നമ്മള് ലൈക് ആ സമയത്ത് ഈ പ്ലേ സ്റ്റേഷൻ കോൺസോളുകളുടെ വില കൂടിയിട്ടുമില്ല, അതേപോലെ തന്നെ ഇരിക്കുക. സോ ലൈക് ഓക്കെ, എല്ലാവർക്കും ഗെയിമിംഗ് കോൺസോൾ എന്തെന്ന് മനസ്സിലായി കാണുമല്ലോ. ലൈക് ഒരു പിസി, ഒരു പിസി പോലത്തെ ഒരു സംഭവമാണ്, ബട്ട് ഗെയിമിംഗിന് വേണ്ടി മാത്രമുള്ള സംഭവം.
യാ, ഒരു ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ തന്നെയാണ് അതിനകത്ത് പ്രോസസ്സറും ഇങ്ങനത്തെ ഒരു കമ്പ്യൂട്ടറിന് വേണ്ട സാധനങ്ങളെല്ലാം ഈ ഒരു കൺസോളിലുണ്ട്. പക്ഷേ അവര് ഈ ഗെയിമിങ്ങിന് വേണ്ടി തന്നെ ഉള്ള ഒരു സിസ്റ്റം ആക്കി വെച്ചേക്കുന്നു. ഞാൻ വേറെ സോഫ്റ്റ്വെയർ ഒന്നും അല്ല, അവരുടെ തന്നെ കസ്റ്റം ഒരു സോഫ്റ്റ്വെയർ ആണ് അതിനകത്ത് യു ഐ എല്ലാം കാണും. അതിന്റെ അവര് തന്നെ മാർക്കറ്റ് ചെയ്യുന്ന കുറച്ച് ഗെയിംസ് വേറെ അങ്ങനത്തെ ഗെയിംസ് മാത്രമേ കളിക്കത്തുള്ളൂ. വേറെ ഈ കമ്പ്യൂട്ടർ ഗെയിംസ് നേരെ കൊണ്ട് അങ്ങോട്ട് എടുത്തൊന്നും ഇല്ല, വേറെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കത്തില്ല. അപ്പം ആ ഒരു ഇക്കോ സിസ്റ്റം പോലെയാണ്, അതിലാണ് അവര് പൈസ ഉണ്ടാക്കുന്നത് ബേസിക്കലി. അതിന് അത് ഫുള്ള് മുന്നോട്ട് പോകുമ്പോൾ പറയാം. പക്ഷേ ബേസിക്കലി അതൊരു കമ്പ്യൂട്ടർ എന്ന് തന്നെ പറയാം. പക്ഷേ ഗെയിമിങ്ങിന് വേണ്ടി ഒരു അത്രയും എന്നാ ഒരു വാല്യൂ യൂണിറ്റ് ആണ് ഒരു.
അത് ഒരു പക്ക ഒരു നല്ലൊരു പി സി ഗെയിം കളിച്ച് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു നല്ലൊരു സംഭവം തന്നെയാണ് നമുക്ക് ഓടിപ്പോയി അത് പോയി കളിക്കാൻ. സോ ഇപ്പം മാർക്കറ്റിലുള്ള ലൈക്ക് ഓൾമോസ്റ്റ് ഒരു പോപ്പുലർ ആയിട്ടുള്ള രണ്ട് കമ്പനീസ് ആണ് പ്ലേ സ്റ്റേഷനും എക്സ്ബോക്സും. പ്ലേ സ്റ്റേഷൻ സോണിയുടെയാണ്, സോണിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. എക്സ്ബോക്സ് ആണെങ്കിൽ മൈക്രോസോഫ്റ്റ്. പിന്നെയും വേറെ കോൺസോളുകളുണ്ട്, നിൻറ്റൻഡോയുടെ സ്വിച്ച് പോലത്തെ കോൺസോളുകളുണ്ട്. സോ ബട്ട് എനിക്കൊന്ന് ഹാർഡ് കോർ ഇങ്ങനത്തെ പല ടൈപ്പിലെ ഗെയിംസ് എല്ലാം ലൈക്ക് ഈ പ്ലേ സ്റ്റേഷനിലും എക്സ്ബോക്സിലുമാണ് ഉള്ളത്. സോ അവര് ഈ എത്രയോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പം നെക്സ്റ്റ് ജെൻ കോൺസോളുകൾ ഇറക്കുകയാണ് ലൈക്ക് ഈ നെക്സ്റ്റ് മന്ത്, നവംബർ മാസത്തിലാണ്, ഈ ഹോളിഡേ വീക്കിലാണ്, അവരുടെ ഹോളിഡേ സീസണിലാണ് ഇറക്കുന്നത്. സോ പ്ലേ സ്റ്റേഷൻ 5 എക്സ്ബോക്സ് സീരീസ് എസ് ആൻഡ് എക്സ്. സോ 4 ടൈപ്പ് കോൺസോളുകളാണ് എക്സ്ബോക്സിന്റെ ഇതില്, സീരീസ് എക്സ്, സീരീസ് എസ്. പ്ലേ സ്റ്റേഷനില്
രണ്ട് ടൈപ്പ് ആണുള്ളത്, രണ്ട് കമ്പനികൾക്കും രണ്ട് ടൈപ്പ് കോൺസോളുകളാണ്.
യാ, ഒരെണ്ണം ഫുൾ ഡിജിറ്റൽ, ഒരെണ്ണം പിന്നെ ഡിസ്കുകൾ. യാ, സോ അതാണ് 4 ടൈപ്പ് ആയത്, എക്സ്ബോക്സും പ്ലേ സ്റ്റേഷനും.
അത് വേണമെങ്കിൽ ഒരു ഫുള്ളായിട്ട് ഒരു ഓവർവ്യൂ ഒന്ന് പറഞ്ഞു വിടാം. അങ്ങനെയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ ഒരു.
അങ്ങനെ
പറഞ്ഞു, അങ്ങനെ ആകുമ്പം ഇപ്പം നമുക്ക് രണ്ട് പ്രൈസ് പോയിന്റിലായിട്ടാണ് ഇവര് ഇറക്കുന്നത്. ഇപ്പം എക്സ്ബോക്സിനാണെങ്കിൽ സീരീസ് എസും ഉണ്ട്, എക്സും ഉണ്ട്. എസ് എന്ന് പറയുന്നത് ഒരു ലോവർ കോസ്റ്റ്, ലോ കോസ്റ്റ് ഒരു വേരിയന്റ് ആണ്. അതിന് ഇച്ചിരി പവർ കുറവാണ്. പിന്നെ എന്നാ, അതിന് DVD ഡ്രൈവ്, ബ്ലൂറേ ഡ്രൈവ് ഇല്ല, ഡിസ്ക് ഡ്രൈവ് ഇല്ലേ. നമ്മള് ഇത്രയും നാളും എനിക്കൊന്ന് കൺസോൾസ് എല്ലാം പൊതുവെ ഡിസ്ക് വഴിയാണ് ഗെയിമുകളൊക്കെ, നമ്മളെല്ലാം ഡിസ്ക് മേടിച്ചിട്ടാണ്, അത് ഇട്ടിട്ടാണ് ഗെയിം കളിക്കാറ്. ഇപ്പം എല്ലായിടത്തും നല്ല ഫാസ്റ്റ് ഇന്റർനെറ്റ് എല്ലാം ആയപ്പോഴത്തേനും അവർ കൂടുതൽ ഡിജിറ്റലിലോട്ട്, ഡിജിറ്റൽ ഡൗൺലോഡ്, ബേസിക്കലി ഇന്റർനെറ്റ് വഴി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന രീതിയിലാക്കി. അപ്പം ഓൺലൈൻ സ്റ്റോറുകൾ വഴി ഗെയിമുകളൊക്കെ മേടിക്കാം. അപ്പം ഡിസ്കിന്റെ ആവശ്യം ഇല്ലാതായപ്പോൾ അവരെന്നു വെച്ചാൽ വില കുറഞ്ഞ വേർഷന് ഡിസ്ക് ഇല്ല, ഡിസ്ക് ഡ്രൈവ് ഇല്ല. വില കൂടിയ വേർഷന് പവർ കൂടുതലും ഉണ്ട്, അതിന്റെ കൂടെ ഡിസ്ക് ഡ്രൈവും ഉണ്ട്. അപ്പം അത്ര സ്പേസ് കൂടുതലുള്ളത് കൊണ്ട് അവർ ഡിസ്ക് ഡ്രൈവും കൂടെ പിടിപ്പിച്ചു. അങ്ങനെ
അതാണ് മെയിൻ ഡിഫറൻസ് നമ്മുടെ ഇതിലുള്ള. സോ രണ്ട് രണ്ടിലും ലൈക്ക് പ്ലേ സ്റ്റേഷനിലാണെങ്കിലും എക്സ്ബോക്സിലാണെങ്കിലും അതാണ് ഡിഫറൻസ്.
പ്ലേ സ്റ്റേഷൻ ഒരു വേറൊരു കാര്യമുണ്ട്. പ്ലേ സ്റ്റേഷന്റെ രണ്ട് വേരിയൻസില് ഒരെണ്ണം ഡിസ്ക് ഇല്ല, ഒരെണ്ണം ഡിസ്ക് ഉണ്ട്, അത്രേ ഉള്ളൂ അതിന്റെ.
അവിടെ പവറിനോ ഒന്നും സ്റ്റോറേജിനോ ഒന്നും വ്യത്യാസമില്ല,
ഒരു വ്യത്യാസമില്ല. ബാക്കി എല്ലാ സ്പെക്സും സെയിം ആണ്, ആകെ ഡിസ്ക് ഇല്ലെന്നുള്ള ഒരു ഇതേ ഉള്ളൂ, വേറെ ഒന്നും കാണില്ല. പിന്നെ ഡിസ്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ബോഡി ഇച്ചിരൂടെ കോമ്പാക്ട് ആണ്, ശരിക്കും പറഞ്ഞാൽ ഇച്ചിരൂടെ പിന്നാണ് അതിന്റെ ബോഡി. അത് എനിക്ക് പ്രൈസിങ് നോക്കുവാണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്ന ഇന്ത്യയിലെ സീരീസ് എസിന് ഇന്ത്യയിൽ ഇറങ്ങുന്നത് 35K എനിക്ക് തോന്നുന്നു, അയ്യാ 35K ആണ്. പിന്നെ സീരീസ് എക്സിന് 50K ആയിട്ടാണ് ഇറങ്ങുന്നത് കാണുന്നത്. ആമസോണിലൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല സീരീസ് എക്സ്,
എങ്ങും ലിസ്റ്റ് ചെയ്തിട്ടില്ല, അവർ ഫ്ലിപ്കാർട്ടിൽ എങ്ങും ലിസ്റ്റ് ചെയ്തിട്ടില്ല.
പക്ഷെ ഞാനത് ചുമ്മാ തപ്പിപ്പോയപ്പം റിലയൻസ് ഡിജിറ്റലിന്റെ ഷോപ്പിൽ കണ്ട് ലൈക്ക് 50K എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക്
അംബാനി ബിസിനസ് ആണോ
അതാ അറിയത്തില്ല. അത് പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊരു കറക്റ്റ് പ്രൈസ് ആണ്, 50K എനിക്ക് തോന്നുന്ന പുറത്തെ പ്രൈസ് ഒക്കെ വെച്ച് നോക്കിട്ട്, ആ ഡിഫറൻസ് വെച്ച് നോക്കിട്ട് ഏകദേശം 50K
മിക്കവാറും കമ്പയർഡ് ടു സീരീസ് എസ്.
സീരീസ് എസ് പക്ഷേ ഒരു ഭയങ്കര വാല്യൂ പ്രൊപ്പോസിഷൻ ആയിട്ട് തോന്നുന്നു ലൈക്ക് 35K അത് നല്ലൊരു ഭയങ്കര കോമ്പാക്റ്റ് ആ, അത് ഭയങ്കര ചെറുതാ.
എനിക്കൊന്നൊരു സ്റ്റാർട്ടർ ഒരു ഗെയിമിങ് അല്ലെങ്കിൽ ഒരു കോൺസോളിലോട്ട് കേറുന്ന ഒരാൾക്ക് പറ്റിയ ഒരു കോൺസോളാണ് സീരീസ് എസ്.
എനിക്ക് തോന്നുന്നത് അതിനെ തുടങ്ങുന്നോടത്തും പിന്നെ കാഷ്വൽ ഗെയിമേഴ്സ് ചുമ്മാ ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഗെയിം കളിക്കാനും അങ്ങനെ ഒരു കോൺസെപ്റ്റ് നിൽക്കുന്നവർക്ക് എനിക്ക് തന്ന എസ് ധാരാളമാ. പിന്നെ വില്ല് ഈ 4K ടിവിയും ഭയങ്കര അടിപൊളി ടി വി ഒക്കെ ഉള്ളവരാണെങ്കിൽ ശരിയാണ്, എക്സ് ആണെങ്കിൽ ഇച്ചിരൂടെ നല്ലതാണ്. 4K ഗെയിമിങ്ങിന് വേണ്ടിയാണ് സീരീസ് എക്സ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ. സീരീസ് എസ് ആകുമ്പോൾ ഇച്ചിരൂടെ റെസൊല്യൂഷൻ കുറവാണ്, 1440p എന്ന് പറയുന്ന റെസൊല്യൂഷനിലാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇതാണ് വ്യത്യാസം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത്രയും പ്രൈസ് ഡിഫറൻസ്, ഇന്ത്യയിൽ അത്രയും പ്രൈസ് ഡിഫറൻസ് വരുന്നതുകൊണ്ട് സീരീസ് എസ് ആണ് ഇച്ചിരി നല്ലൊരു ചോയ്സ്.
എനിക്ക് തോന്നുന്നു ഇന്ത്യയില് പോപ്പുലർ ആയിട്ടും പോകാൻ പോകുന്നത് എസ്
ആയിരിക്കും. അതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ആമസോണിലൊക്കെ പ്രീ ഓർഡർ ആദ്യമേ അത് മാത്രമേ വന്നു.
അതെ, എസ് എസ്. പക്ഷെ എനിക്ക് ലൈക് ഞാൻ വെച്ച് നോക്കുമ്പോ, ഞാൻ നോക്കിയപ്പോ ലൈക് 1440p 4K തമ്മിൽ എങ്ങനെ ലൈക് വ്യത്യാസം ഉണ്ട്. എന്നാലും ലൈക് ഒരു സ്റ്റാർട്ടിങ് ഗെയിമേഴ്സിന് അത് ഒരു അത്രയും വലിയൊരു വ്യത്യാസം വരുന്നില്ല, കാരണം അത്രയും 1440p അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്.
പക്ഷേ മെയിൻ കാര്യം വെച്ചാൽ നമ്മള് ഒരു കൺസോള് മേടിക്കുമ്പം പൊതുവെ ഒരു 4 വർഷം മിക്കവാറും 4 വർഷമാണ് മിനിമം ഒരു കൺസോൾ ഉപയോഗിക്കുന്ന വെക്കാറ്. അപ്പൊ അങ്ങനെ ഓർക്കുമ്പം ഈ സീരീസ് എസും എക്സും തമ്മിൽ പെർഫോമൻസ് നല്ല വ്യത്യാസം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ലൈക്ക് ഹാഫ് ദി ഗ്രാഫിക്സ് പെർഫോമൻസ് ആണ് ഉള്ളത് എസിന്, പകുതിയേ ഉള്ളൂ. അപ്പം പകുതി ഉള്ളപ്പോഴത്തേനും നമ്മള് ഒന്ന് ഓർക്കണം, കാരണം ഇനി 2 വർഷം കഴിയുമ്പോ ഒക്കെ ഉള്ള ഗെയിമിന്റെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം എസ് ഇച്ചിരി ചോക്കിയാൻ തുടങ്ങുന്നു ഈ ഫുള്ളി. പിന്നെ അത് ഫുൾ എസ് ഡിയിലൊക്കെ ആയിക്കൊണ്ടിരിക്കും, റെസൊല്യൂഷൻ ഒക്കെ ഇച്ചിരി കുറയും എന്ന് പറഞ്ഞാൽ. അത്രയും ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിം കളിക്കണമെങ്കിൽ പൊതുവെ റെസൊല്യൂഷൻ ആണ് ഓട്ടോമാറ്റിക്കലി കുറയ്ക്കുന്നത്, അത് തന്നെ എക്സ്ബോക്സ് തന്നെ ഡൈനാമിക്കലി കുറയ്ക്കും. അങ്ങനെ ഒരു ഫീച്ചറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പം മുന്നോട്ട് പോകുമ്പം ഒരു ഇനിയിപ്പോ എല്ലാ 4K ടിവികളാകും എല്ലായിടത്തും, അങ്ങനെയും കൂടെ ഉറക്കുമ്പോഴത്തേനും അങ്ങനെയൊക്കെ ഓർക്കാൻ പോയ സീരീസ് എക്സ് നല്ലതാണ്.
ഫ്യൂച്ചറിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണെങ്കിൽ സീരീസ് എക്സ് ആണ്. സോ യാ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ രണ്ട് പേർക്കുള്ളതാണ് ഈ സീരീസ് ഈ എക്സ്ബോക്സിന്റെ ഇത് എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ലൈക് അത്യാവശ്യം നമ്മുടെ കയ്യില് പൈസ ഉണ്ട് ആൻഡ് ഫ്യൂച്ചറിലേക്ക് നമുക്ക് അറിയാം ടി വി ഇപ്പൊ മാറും അല്ലെങ്കിൽ ഉടനെ മാറാറായി. അങ്ങനെയാണ് സീരീസ് എക്സ് എടുക്കുന്നതായിരിക്കും നല്ലത്.
പിന്നെ അതൊരു വേറൊരു ഓഡിയൻസും കൂടി ഉണ്ട്, ലൈക് നേരത്തെ തൊട്ടേ ഇതുപോലെ കൺസോൾ ഉണ്ടായിരുന്നവര്, നേരത്തെ കൺസോളുകൾ ഉണ്ടായിരുന്നവര്, അവർക്കപ്പം ഡിസ്ക് വേറെ ഗെയിമുകൾ കാണും ഓൾറെഡി കയ്യില്. അപ്പം അവർക്ക് ആകെയുള്ള ചോയ്സ് എന്ന് പറഞ്ഞാൽ എക്സ് മേടിക്കുക എന്നേ
ഉള്ളൂ.
അപ്പം കാരണം ഡിസ്ക് ഉപയോഗിക്കണമെങ്കിൽ പഴയ ഗെയിമുകൾ കളിക്കാൻ പറ്റണമെങ്കിൽ അവർക്ക് ഡിസ്ക് ഉള്ള ഓപ്ഷനെ മേടിക്കാൻ പറ്റുള്ളൂ. അതൊരു വലിയൊരു അങ്ങനത്തെ ഓൾഡ് ടൈം ലൈക് നേരത്തെ പ്രീവിയസ് ജനറേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ജോയിസ്. അതുപോലെ പ്ലേ സ്റ്റേഷന്റെ കാര്യം പറയുമ്പോഴും പ്ലേ സ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് പോയത്. ഇത്രയും നാളും ഞാൻ നോക്കിയിട്ട് പ്ലേ സ്റ്റേഷൻ ആയിരുന്നു എല്ലാ കൺസോൾ ജനറേഷനുകളിലും എനിക്ക് ഒന്ന് ജയിച്ചുകൊണ്ടിരുന്നത്. ലൈക്ക് ഒരു പ്രൈസിന്റെ സ്റ്റാൻഡ് പോയിന്റിലും പിന്നെ ഓവറോൾ ഗെയിമിങ്ങും എല്ലാം എക്സ്പീരിയൻസ് മൊത്തത്തിൽ പ്ലേ സ്റ്റേഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ലത്. എക്സ്ബോക്സിന് എന്തെങ്കിലും ഒക്കെ പ്രശ്നം കാണുമായിരുന്നു
എപ്പോഴും. അതുമല്ല എനിക്ക് തോന്നുന്നു ലൈക് കൊറേ നല്ല നല്ല പ്ലേ സ്റ്റേഷൻ എക്സ്ക്ലൂസീവ്സ്, പ്ലേ സ്റ്റേഷൻ മാത്രമുള്ള ഗെയിംസുകളിലൊക്കെ പ്ലേ സ്റ്റേഷൻ ആണ് വിൻ ചെയ്തത്. ലൈക് നല്ല പോപ്പുലർ ആയിട്ട്
നല്ല ടൈറ്റിൽസ് ഒക്കെ ഉണ്ടായിരുന്നു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള
അവിടെ.
പക്ഷേ ഈ വർഷം ഇച്ചിരി പോയി. ഈ വർഷം പ്ലേ സ്റ്റേഷന് അവര് കൊറേ എന്തോ എന്നാ നടത്തില്ല, എക്സ്ബോക്സിന് കൊറേ അവരുടെ പ്രൈസിങ് അടിപൊളിയായി. കാരണം ഏറ്റവും ചീപ്പർ വേരിയന്റ് ലൈക് നല്ല ഭയങ്കര വില കുറവാണ്. അതേസമയം PS5 എന്നു വെച്ചാൽ ഒരേ ഒരു മോഡൽ ഇറക്കി അതിനെ ഡിസ്ക് ഇല്ലാത്തതും ഡിസ്ക് ഉള്ളതും ആക്കി. അപ്പം ഒത്തിരി പ്രൈസ് കൂട്ടി വെച്ചാലേ അവർക്ക് പറ്റുള്ളൂ, കാരണം അത്രയും ഇച്ചിരി പവർഫുൾ ഹാർഡ്വെയറാ. പക്ഷേ എസിന്റെ എക്സിന്റെ ഇടയ്ക്ക് എന്ന് പറയാം PS5 അങ്ങനെയാ നിക്കുന്ന. ഇപ്പൊ
എനിക്ക് ഇപ്പം ഞാനൊരു കൊറേ നെറ്റിൽ നോക്കിയപ്പോ അവിടുത്തെ ആൾക്കാർ കൂടുതലും പ്ലേ സ്റ്റേഷൻ 5 മറ്റേ 399 എടുക്കാനാണ് മെയിൻ ആയിട്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ. വൺ ടെറാബൈറ്റ് കിട്ടും. ലൈക്ക് ഓൾമോസ്റ്റ് നല്ല ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ വൺ ടെറാബൈറ്റ് കിട്ടും, പ്ലേസ്റ്റേഷൻ എക്സ്ക്ലൂസീവ്സ് കിട്ടും. ഓക്കെ, പിന്നെ അതിനു മുമ്പേ ലൈക് ചിലവർക്കും ഇപ്പം തോന്നുമായിരിക്കും ലൈക് എക്സ്ബോക്സും ലൈക് പ്ലേ സ്റ്റേഷനും എടുക്കാൻ ചൂസ് ചെയ്യാനുള്ള കുറെ ഒരു മേജർ കാരണത്തിന് കാരണമാണ് ഈ എക്സ്ക്ലൂസീവ്സ്. സോ എക്സ്ബോക്സ് ലൈക് എക്സ്ബോക്സിന് മാത്രമായിട്ട് കുറെ ഗെയിംസുകൾ ഇറക്കും, പ്ലേ സ്റ്റേഷനും അവർക്കായിട്ട് മാത്രം ഒരു കുറെ ഗെയിംസ്, അത് രണ്ട് ഇതിലും കളിക്കാൻ പറ്റാത്ത കുറെ ഗെയിംസുകളുണ്ട്. ചില ഗെയിംസ് ഉണ്ട് ലൈക് പ്ലേ സ്റ്റേഷനുമായിട്ട് അവർ ഇറക്കും, ആ ഗെയിംസ് തന്നെ എക്സ്ബോക്സിലായിട്ട് എന്തുവാ കമ്പനികൾ ഇറക്കാറുണ്ട് സ്റ്റുഡിയോസ്. സോ പ്ലേ സ്റ്റേഷൻ സാധാരണ അതാ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പ്ലേ സ്റ്റേഷന്റെ പഴയ എക്സ്ക്ലൂസീവ്സ് എല്ലാം നല്ല അടിപൊളി, അൺചാർട്ടഡ്, ലാസ്റ്റ് ഓഫ് അസ്, അങ്ങനത്തെ ഇപ്പൊ ഇറങ്ങി ഗോസ്റ്റ് ഓഫ് സുഷിമ പോലത്തെ എക്സ്ക്ലൂസീവ്സ് ഉണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര പോപ്പുലർ, ഭയങ്കര നല്ല ഇതായിരുന്നു ഗെയിംസ് ആയിരുന്നു അവിടെ പണ്ട് എക്സ്ബോക്സ് കുറെ പ്രശ്നം പറ്റിയത്. ബട്ട് ഇപ്പൊ കേറി വരുന്നുണ്ട്. ഇപ്പൊ എക്സ്ബോക്സിന്റെ ഏതോ ഒരു എക്സ്ബോക്സ് ഏതോ ഒരു അല്ല മൈക്രോസോഫ്റ്റ് ഏതോ ഒരു കമ്പനി മേടിച്ചതായിട്ട് എന്തോ
കേട്ടു ഗെയിംസ് ആണെന്ന് തോന്നുന്നത്, അവരും കണ്ടെന്ന് തോന്നുന്നത്. അവരുടെ ഏതൊക്കെയായിരുന്നു വിട്ടുപോയി, ഡൂമൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ കുറെ ഉണ്ട്, നല്ല ഗെയിമുകളുള്ള ഒരു സ്റ്റുഡിയോനെ മേടിച്ചിട്ടുണ്ട്.
ഡൂം എനിക്ക് തോന്നുന്ന പ്ലേ സ്റ്റേഷൻ എക്സ്ക്ലൂസീവ് ആയിരുന്നു,
എക്സ്ക്ലൂസീവ് ആണോ എന്നറിയത്തില്ല, നോക്കണം. എന്തായാലും ഇനിയും ഒത്തിരി നല്ല ഗെയിമുകൾ ഇനിയും പ്രതീക്ഷിക്കാം, അടുത്ത വർഷവും അടുത്തിന്റെ അടുത്ത വർഷവും ഒക്കെ ആയിട്ട് നല്ല ഒത്തിരി
ഗെയിം നോക്കണ്ടിരിക്കുന്നു. പ്ലേ സ്റ്റേഷൻ മേടിക്കുന്ന എക്സ്ബോക്സ് മേടിക്കുന്ന അവിടെ ഒരു ഗുണമുണ്ട് അവർക്ക്.
പിന്നെ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം അല്ലാതെ ഇപ്പം എക്സ്ബോക്സ് മുന്നോട്ട് വരാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഈ ഈ ഒരു ജനറേഷനിൽ ഭയങ്കരമായിട്ട് എക്സ്ബോക്സ് ഭയങ്കര ഐ ഡോണ്ട് നോ ലൈക്ക് ഒത്തിരി മറ്റേനേക്കാൾ പി എസ് പിന്നേക്കാളും നല്ലതെന്ന് പറയാൻ അവരെല്ലാ രീതിയിലും ഇച്ചിരി നല്ലതായി. ഒന്നാമത്തെ കാര്യം സീരിയസ് എക്സ് എടുക്കുകയാണെങ്കിൽ പെർഫോമൻസ് വൈസ് പി എസ് ഫൈവിനേക്കാളും പവർ കൂടുതലാ. അതപ്പോ 4K ഗെയിമിങ്ങിന് പെർഫെക്റ്റ് ആണ്, നല്ലൊരു അടിപൊളി നല്ല പവറുള്ള ഒരുമാതിരി കുഴപ്പമില്ലാത്തൊരു ലുക്കും ഉള്ള ഒരു ഡിവൈസ് ആണ്. പിന്നെ അല്ലാതെ നോക്കുവാണെങ്കിൽ ഇവരുടെ ഈ ഗെയിം പാസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ലൈക്ക് ഇറ്റ് സബ്സ്ക്രിപ്ഷൻ ആണ്.
ഓക്കെ,
നമ്മളൊരു നെറ്റ്ഫ്ലിക്സിന്റെ ഒരു പ്ലാൻ ഒക്കെ എടുക്കുന്ന പോലെ ഇവരുടെ ഒരു ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ എടുക്കും. അപ്പം നമുക്ക് എല്ലാ മാസവും 100 അല്ല മൊത്തം എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കും, ഫ്രീ ടു പ്ലേ ആയിരിക്കും ആ ഒരു സബ്സ്ക്രിപ്ഷൻ. പിന്നെ എല്ലാ മാസവും ഓരോ ഇങ്ങനത്തെ നല്ല ഇച്ചിരി വില കൂടിയ ടൈറ്റിൽസ് ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ മാസവും പുതിയ പുതിയ വന്നുകൊണ്ടിരിക്കും.
ഓക്കെ,
അങ്ങനെ 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 ഒരു സബ്സ്ക്രിപ്ഷൻ ഒരു എന്നാ ഒരു സബ്സ്ക്രിപ്ഷൻ സർവീസ് പോലെയാണ്. അപ്പം ഇത് ഇതേ പരിപാടി ഇവർക്കും ഉണ്ട്, പ്ലേ സ്റ്റേഷനും ഉണ്ട്. പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മൈക്രോസോഫ്റ്റിന് എക്സ് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു സർവീസ് തുടങ്ങിയിട്ടുണ്ട് പുതിയത്.
ഓക്കെ,
അത് എന്താ ചെയ്യുന്ന വെച്ചാ ഇനിയിപ്പം കുറെ നാൾ കഴിയുമ്പോഴത്തേനും ഒരു 2-3 വർഷം കഴിയുമ്പോൾ ചിലപ്പം കൺസോൾ ഗെയിമിങ്ങും പി സി ഗെയിമിങ്ങും എല്ലാം ഇല്ലാതാവും. കാരണം വെച്ചാൽ ഗെയിമിങ് കാണും, പക്ഷെ അതിനു വേണ്ടി വലിയ കമ്പ്യൂട്ടർ ഭയങ്കര പവറുള്ള കമ്പ്യൂട്ടർ ഒന്നും വേണമെന്നില്ല. കാരണം വെച്ചാൽ ക്ലൗഡ് ഗെയിമിങ് ആവും ബേസിക്കലി, ഒരു വലിയ സെർവറുകളിലൊക്കെ ഈ ഗെയിമിങ് റെൻഡർ ചെയ്യും, എന്നിട്ട് നമ്മളൊരു യൂട്യൂബ് സ്ട്രീം ചെയ്യുന്ന പോലെ ഗെയിം നമ്മുടെ ഏത് ഡിവൈസിൽ വേണമെങ്കിലും കളിക്കാം.
അബൌട്ട്
20 MBPS 25 MBPS ഒക്കെ പറയുന്ന അവര്, ഇപ്പൊ എല്ലായിടത്തും ഒരു 100 MBPS ഒക്കെ ഒരുമാതിരി ആകാറായല്ലോ ബ്രോഡ്ബാൻഡ്. അപ്പം കുഴപ്പമില്ലാതെ ആയെന്നുണ്ട്. അപ്പം അത് റോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഗെയിമിങ് മൊത്തത്തിൽ മാറും. ഇപ്പൊ എല്ലാവരും മൊബൈലിൽ കളിക്കുന്ന ഈ കുഞ്ഞു ഗെയിമിന് വരെ മൊബൈലിൽ അടിപൊളി ഇതുപോലത്തെ വലിയ ഭയങ്കര ഗ്രാഫിക്സ് ഉള്ള ഗെയിമൊക്കെ
ആയിരിക്കും.
അത് അതൊരു ഭയങ്കര ഒരു ചേഞ്ചാ. പിന്നെ 5G ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പം ലേറ്റൻസി ഒക്കെ ഒത്തിരി കുറയും, ഭയങ്കര നല്ലതാവും. അത് അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ മിക്കവാറും ഈ ഓൺലൈൻ ഗെയിമിങ് ഗെയിമിങ് മൊത്തം മിക്കവാറും ഇതുപോലെ ഏത് ഡിവൈസേ വേണമെങ്കിൽ കളിക്കാവുന്ന പോലെയാവും. ടാബ്ലറ്റ് ഏത് വേണമെങ്കിലും എടുത്തിട്ട് ചുമ്മാ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം അടുത്ത ഈ ഗെയിം.
അപ്പൊ ഭാവിയിലെ ഒരു നല്ല ഡിസ്പ്ലേ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി,
മാത്രം മതി. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ആയൊരു എന്നാ ഒരു കൺട്രോളറും ഒരു നല്ലൊരു ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ ഗെയിം കളിക്കാവുന്ന രീതിയിലാവും. അപ്പം അതാണ് ഇവര് പ്രോമിസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ്. അപ്പം ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ഗെയിം എല്ലാം ഈ ഓരോ ഇക്കോസിസ്റ്റത്തിലോടും കയറുമ്പോൾ നമ്മൾ അവിടുത്തെ ഗെയിമുകളാണ് മേടിക്കുന്നത്. അപ്പം നമ്മളിപ്പോ പ്ലേ സ്റ്റേഷനിൽ പോയാൽ പ്ലേ സ്റ്റേഷന്റെ അതിനകത്ത് കയറിയിട്ട് കുറെ ഗെയിമുകൾ മേടിക്കും. ഒരു ഓരോ ഗെയിമിനും ഏകദേശം 3,000 to 4,000 രൂപ വരെ പുതിയ നല്ല ഗെയിമിനൊക്കെ. അപ്പം അത്രയും രൂപ വരുമ്പോ നമ്മള് അത് ഓർക്കണം, ഒരു 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 5-6 ഗെയിം മേടിച്ചെന്ന് വെച്ചോ അടുത്ത പ്രാവശ്യം അടുത്ത എക്സ്ബോക്സോ അടുത്ത പ്ലേ സ്റ്റേഷനോ ഇറങ്ങുമ്പോൾ നമ്മളിപ്പം അടുത്ത പ്ലാറ്റ്ഫോമിലോട്ട് മാറാൻ തുടങ്ങും. ഇപ്പൊ പ്ലേ സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ പിന്നെ എക്സ്ബോക്സിലോട്ട്
പോവുകയാണ്
അത്രയും ഗെയിം കൈ ഇരിക്കുക. അതിപ്പം പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഗെയിമുകൾ ഉപയോഗിക്കത്തില്ല, കാരണം ഇവിടെ അല്ലേ മേടിച്ചത്. പ്ലേ സ്റ്റേഷന് മേടിച്ച ഗെയിം എക്സ്ബോക്സിൽ പോയി കളിക്കത്തില്ല. അങ്ങനെ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എക്സ്ബോക്സിൽ ഈ സമയത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഗെയിമുകൾ മേടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ അവരോട്ട് പോകുമ്പോൾ നമ്മൾ ഈ എക്സ് ക്ലൗഡൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം ഈ ഗെയിമുകളൊക്കെ. അപ്പൊ പിന്നെയും മേടിക്കേണ്ട കാര്യം അതാണ് ഞാൻ കാണുന്ന ഒരു മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ മെയിനായിട്ട് പ്രൈസ് പോയിന്റ് തന്നെയാണ് ഞാൻ കാണുന്ന നോക്കിയിട്ട് ഏറ്റവും നല്ലത്.
ഈ ഗെയിം പാസിന്റെ ഒക്കെ വില എത്ര?
ഗെയിം പാസിന്റെ എങ്ങനെയാന്ന് വെച്ചാ ലൈക് എക്സ്ബോക്സിനാണെങ്കിൽ ഗെയിം പാസ് എന്നാ അതിന്റെ വില പേര്. മറ്റേ പ്ലേ സ്റ്റേഷൻ ആണെങ്കിൽ പ്ലേ സ്റ്റേഷൻ നെറ്റ്വർക്ക് എന്നാ അത് PSN. അപ്പം ഗെയിം പാസിന് സാധാരണ പ്ലാനും ഉണ്ട്, ഒരു അൾട്ടിമേറ്റ് പ്ലാനും ഉണ്ട്. സാധാരണ നോർമൽ പ്ലാൻ 489 കണ്ട ലൈക്ക് ഏകദേശം 500 rupees പെർ മന്ത്. പിന്നെ അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു 700 rupees പെർ മന്ത് ആവും. ഇതിനകത്തെ മറ്റേ പ്ലേ സ്റ്റേഷൻ ആണെങ്കിൽ ഏകദേശം 500 തന്നെയാണ് പെർ മന്ത്. അത് ഒറ്റ പ്ലാനേ ഉള്ളൂ, ഒരു ടൈപ്പ് പ്ലാനേ ഉള്ളൂ. പിന്നെ ഈ ഇതിനെല്ലാം ഈ കൺസോൾസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മള് ഒരു പെയ്ഡ് ഗെയിം മേടിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു മൾട്ടിപ്ലെയർ മോഡ് ഉണ്ടെന്ന് വെച്ചാൽ ഓൺലൈൻ വഴി മൾട്ടിപ്ലെയർ അങ്ങനെ ഒരു മോഡ് ഉണ്ടെങ്കിൽ നമ്മള് ഇവരുടെ ഇതുപോലത്തെ ഒരു പെയ്ഡ് പ്ലാൻ എടുക്കണം. എങ്ങനെ എക്സ്ബോക്സിനാണ് എക്സ്ബോക്സ് ലൈവ് ഗോൾഡ് എന്ന് പറയും. പ്ലേ സ്റ്റേഷൻ ആണെങ്കിൽ ആ PSN കാർഡ് എന്ന് പറഞ്ഞാൽ അത് മേടിച്ചിട്ട് നമ്മള് ചാർജ് ചെയ്ത് തരണം. ബേസിക്കലി ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ അങ്ങനെയൊക്കെ ചാർജ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ചാർജ് ചെയ്തിട്ടല്ലേ നമുക്ക് ബേസിക്കലി മൾട്ടിപ്ലെയർ കളിക്കത്തുള്ളൂ അതിനകത്ത്. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഗെയിം മേടിക്കുന്നതിന്റെ കൂടെ ഈ സാധനം കൂടെ മേടിക്കണം.
ഒരു ലൈക്ക് ഒരു ഗെയിം പാസ് പ്ലസ് ഒരു ഗോൾഡ് മെമ്പർഷിപ്പ് മേടിക്കുമ്പോ തന്നെ 1,000 രൂപ
അത് കുറെ ആവും. അപ്പം ഞാൻ ഈയിടെ ഞാൻ കുറച്ച് വായിച്ചപ്പോ കണ്ടത് ഈ ഗെയിം പാസിന്റെ ഒരു ട്രിക്ക് ഉണ്ട്, എക്സ്ബോക്സിന്റെ ഈ സബ്സ്ക്രിപ്ഷൻ സർവീസിന് ഒരു ട്രിക്ക് ഉണ്ട്. നമ്മള് ഒരു വർഷത്തേക്കൊക്കെ എക്സ്ബോക്സ് ലൈവ് ഗോൾഡ് എന്ന് പറയുന്ന മെമ്പർഷിപ്പ് മേടിക്കുകയാണെങ്കിൽ അത് ബേസിക്കലി മൾട്ടിപ്ലെയർ കളിക്കാൻ വേണ്ടി മാത്രമുള്ള മെമ്പർഷിപ്പ്. അത് പിന്നെ കുറച്ച് പോയിന്റ്സ് ഒക്കെ കിട്ടും, അത് വെച്ച് ഇങ്ങനെ ഗെയിമിലെ ഇൻ ഗെയിം പർച്ചേസ് ഒക്കെ ചെയ്യാം. അതിനുവേണ്ടി മാത്രമാണ് ഈ എക്സ്ബോക്സ് ലൈവ് ഗോൾഡ് എന്ന് പറയുന്നത്. അത് ഒരു വർഷത്തേക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്കൊന്ന് 4,300 ആണെന്ന് തോന്നുന്നത് എന്റെ പ്രൈസിങ്. അറൗണ്ട് ആ പ്രൈസിങ് ആണ്, 4,000 അറൗണ്ട് ആയിട്ട് ഒരു വില വരും. അത് 1 year മേടിച്ചിട്ട് നമ്മള് എക്സ്ബോക്സ് അൾട്ടിമേറ്റിന്റെ ഈ 1 month ഇപ്പൊ ആണെങ്കിൽ ചുമ്മാ 50 രൂപയ്ക്ക് ഫസ്റ്റ് മന്ത് 50 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ എന്നാ വെച്ചാ നമ്മള് ഒരു വർഷത്തേക്ക് എക്സ്ബോക്സ് ലൈവ് ഗോൾഡ് മേടിക്കണം, എന്നിട്ട് ഈ എക്സ്ബോക്സ് അൾട്ടിമേറ്റിന്റെ ഒരു മാസം മേടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എക്സ്ബോക്സ് അൾട്ടിമേറ്റ് ഈ ഒരു
വർഷത്തേക്കാവും.
എന്നെ അങ്ങനെ ആക്കി വെച്ചേക്കുന്ന അറിയത്തില്ല, കാരണം ഇതിപ്പോ ഒരു എനിക്കൊന്ന് ഒരു വർഷം കണ്ടായി ഈ ട്രിക്ക് ആയിട്ട്. ഇതുവരെ ആയിട്ട് അവര് ഡിസേബിൾ ചെയ്തിട്ടില്ല അത്. അങ്ങനെ അപ്ഗ്രേഡ് അവര് നേരിട്ട് പറയുന്നില്ല, പക്ഷെ ടേംസ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്
വേണ്ടവര് അത് കണ്ടുപിടിച്ച് ചെയ്തോളെ. ഹാർഡ്കോർ ഗെയിമേഴ്സ് ആണെങ്കിൽ അവർക്കറിയാം.
ഇത് ഭയങ്കര ചീപ്പ് ആട്ടോ. അങ്ങനെ നോക്കുവാണെങ്കിൽ 4,300 എന്ന് പറയുമ്പോ ഏകദേശം മാസം 350 പെർ മന്ത് കണ്ട. അപ്പൊ എന്നെ ഒരു നെറ്റ്ഫ്ലിക്സിന്റെ ഒരു മൊബൈൽ പ്ലാൻ ഒക്കെ എടുക്കുന്ന പോലെ 250 പോലെ, അതുപോലെ ഒരു 350 പെർ മന്തിന് നമുക്ക് അബൌട്ട് 100 ഗെയിംസ് ഫ്രീ കിട്ടും. മൾട്ടിപ്ലയർ ഗെയിംസ് മൊത്തം കളിക്കാൻ പറ്റും. അല്ല അത് നല്ലൊരു ഇതായിട്ടാ തോന്നുന്നത്, നല്ലൊരു പ്ലാൻ പാക്ക് ആയിട്ടാ തോന്നുന്നത് എനിക്ക്. പിന്നെ ആവശ്യമുള്ള ചില ഗെയിമുകൾ നമ്മൾ മേടിക്കേണ്ടി വരും, അതേ ഉള്ളു, അല്ലാതെ പുതിയ ഗെയിമുകളൊക്കെ.
സോ എന്താന്ന് വെച്ചാ ഇപ്പം എക്സ്ബോക്സ് നല്ലപോലെ അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ അല്ലെ, എക്സ്ബോക്സിന് സ്റ്റേഷനേക്കാളും. എനിക്കറിയത്തില്ല, ലൈക് പ്ലേ സ്റ്റേഷൻ ഇപ്രാവശ്യം പമ്മിയായിരിക്കും, സാധാരണ പ്ലേ സ്റ്റേഷൻ അങ്ങനെ അല്ല.
അത് എനിക്കൊന്ന് മാർക്കറ്റിംഗ് എന്തോ പ്രശ്നം വെച്ചിരുന്നു തോന്നുന്നത്, കാരണം എക്സ്ബോക്സ് എല്ലായിടത്തും ഇപ്പൊ കയറി ചുമ്മാ അവര് ലോഞ്ച് ചെയ്ത് തന്നെ ഭയങ്കര ഇതായിട്ടായിരുന്നു, ഉള്ള യൂട്യൂബേഴ്സ് എല്ലാം അതിനെ കുറിച്ച് ഭയങ്കര ഹൈപ്പാക്കി,
അവരെല്ലാവർക്കും അയച്ചു കൊടുത്തു ലൈക് പ്രോട്ടോടൈപ്പ്
സാധനം. ആ ഡിസൈൻ ഇങ്ങനെ ഒരു ചുമ്മാ ഡമ്മി ബോക്സ് ഒക്കെ ആദ്യമേ അങ്ങനെ കൊറേ ഉണ്ടായിരുന്നു. പിന്നെ കൊറേ എനിക്കൊന്ന് എം കെ ബി എസ് ഡി വരെ എന്റെ ഗെയിമിങ്ങിന്റെ ഒക്കെ കൊറേ വീഡിയോ ഇട്ടായിരുന്നു. എക്സ്ബോക്സിന് വേണ്ടി പ്ലേ സ്റ്റേഷൻ ഇപ്പോഴും അവര് എനിക്ക് കഴിഞ്ഞ ദിവസം അവരൊരു ടിയർ ഡൗൺ വീഡിയോ ഇട്ടായിരുന്നു,
ഞാൻ കണ്ടായിരുന്നു.
അപ്പം അത് അതൊക്കെ ഉള്ളു ലൈക്ക് ബേസിക്കലി അത് ഫുൾ അയച്ചു കൊണ്ടെന്ന് കാണിച്ചു, കാണാൻ നല്ല ലുക്ക് അകത്ത് നല്ല സിമ്പിൾ. ഇച്ചിലൂടെ അവരെന്തേലും മാർക്കറ്റിംഗ് സ്റ്റാൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു നല്ലതായിരുന്നു, രണ്ടുപേരും ഇങ്ങനെ മത്സരിക്കുന്ന കാണാനാണ് ഇച്ചിലൂടെ രസം.
അതെ, അത് നമുക്ക് അഡ്വാൻറ്റേജ് അതാണ്, യൂസേഴ്സിനും ചോയ്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതൊരുമാതിരി പ്ലേ സ്റ്റേഷൻ ഇങ്ങനെ വേണ്ടവരെ എടുക്കുക
അതുപോലത്തെ
ഒത്തിരി ലൈക് മാർക്കറ്റിംഗിന്റെ ഭാഗത്ത് പ്ലേ സ്റ്റേഷൻ ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇപ്രാവശ്യം. ബട്ട് നീ സൈസ് കണ്ടായിരുന്നോ
രണ്ടിന്റെയും?
അത് വലിയൊരു
അത് ലൈക് ഇപ്പൊ എക്സ്ബോക്സിന്റെ നോക്കിക്കഴിഞ്ഞ സീരീസ് എസ് ഭയങ്കര ചെറുതാ, ലൈക്ക് ഒരു നമ്മുടെ എന്നാ നമ്മുടെ ഈ വലിയ ക്ലാസ്മേറ്റിന്റെ ഒക്കെ ബുക്കില്ലേ, ആ ബുക്കിന്റെ ഒരു സൈസേ കാണുള്ളൂ, ആ ഒരു ബുക്കിന്റെ വലുപ്പവും വീതിയും നീളവും ഒക്കെ കാണുള്ളൂ ഏകദേശം സീരീസ് എസ്. അപ്പൊ കട്ട് ചെയ്തിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളു ഏകദേശം. അപ്പൊ അതൊരു
ഓക്സ്ഫോർഡ് ഡിക്ഷണറിയേക്കാളും കുറച്ച്
ഏകദേശം കട്ടി കാണും. ആ ശരിയാ, അത് ഭയങ്കര ഒരു ചേഞ്ച് ആണ് തോന്നുന്നത്, കാരണം അത് ഭയങ്കര ഒരു ഫ്രീഡം തരും. കാരണം നമുക്കിപ്പൊ ഒരു വേറെ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് പോവാ, ചിലപ്പം
ബാഗിലിട്ടോണ്ട് പോവാം,
ആ ബാഗിലിട്ടോണ്ടൊക്കെ പോവാം, ചുമ്മാ ബാക്ക് പാക്കിനകത്ത് ഇടാനുള്ള വലിപ്പമേ ഉള്ളൂ അതിന്. അപ്പൊ നമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് വല്ലതും പോവാ, അപ്പൊ നമുക്ക് അവിടെ എല്ലാവർക്കും കൂടെ ഗ്യാദർ ചെയ്യുമ്പോ ചുമ്മാ ഗെയിം കളിക്കുമല്ലേ, അങ്ങനെയാണെങ്കിൽ ഇത് എടുത്തോണ്ട് നോടിയിട്ട് കളിക്കാം. സൂപ്പർ ആണ്.
എക്സ് ആണെങ്കിലും ലൈക് ഒരുപാട് വലുതല്ല, എന്നാലും എക്സിനേക്കാളും വലുതാണ്. ബട്ട്
ഒരു അതെങ്ങനെയാ, ഒരു ക്യൂബിക് ബോക്സ് പോലെയാണ്,
ഒരു ക്യൂബിക്കൽ ഒരു നമ്മുടെ ഷൂ ബോക്സ് പോലെ, പക്ഷെ ബട്ട് നേരെ ഇരിക്കുന്നു
നേരെ. പക്ഷെ അതേസമയം പ്ലേ സ്റ്റേഷൻ ഭയങ്കര
വലുത്,
അതേ കണ്ടിട്ടുള്ള ഒരു ഏലിയൻ ടെക്നോളജി പോലെ ഒരു ലൈക്ക് എന്തോ സ്റ്റോം ട്രൂപ്പർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ടീമൊക്കെ.
ഇതിന്റെ ഒരു അഭിപ്രായം നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ട ലൈക്ക് രണ്ടിന്? അതൊരു വലിയൊരു
ശരിക്കും ഏറ്റവും ഇഷ്ടം സീരീസ് എസിന്റെ ലുക്ക് തന്നെയാ, ഭയങ്കര സിമ്പിളാ, ഭയങ്കര മിനിമലാ, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പ്ലേ സ്റ്റേഷന്റെ ആ ഒരു അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം അതിന്റെ ആ സൈഡ് പാനൽ അല്ലേ രണ്ട് വലിയ വൈറ്റ് പാനൽസ്, അത് ഭയങ്കര ഈസിലി റിമൂവബിളാ. അപ്പൊ അതിന്റെ ഗുണം എന്ന് വെച്ചാൽ അത് മിക്കവാറും ആഫ്റ്റർ മാർക്കറ്റില് മിക്കവാറും കൊറേ പല പല ആർട്ട് വർക്കും ഡിസൈൻസും ഇങ്ങനെ കൊറേ
വെച്ച്
ഇങ്ങനത്തെ സൈഡ് പാനൽസ് വേറെ വരാൻ തുടങ്ങും. അപ്പൊ ഇപ്പൊ ഒരു ഗെയിമിങ്ങിന്റെ എഡിഷൻസ് ഇങ്ങനെ ഇറക്കുന്നതിനും
ഇങ്ങനെ മോഡ്യുലാർ പോലെ,
ആ അപ്പൊ അതിന് കൊറേ തീമിങ് ഒക്കെ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, അങ്ങനെയൊക്കെ ഓരോ ഡിസൈനുകളൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ഓർക്കുമ്പോ അത് നല്ലതാണ്. പക്ഷെ എന്നാലും പ്ലേ സ്റ്റേഷനോട് എനിക്ക് ഇപ്രാവശ്യം അത്ര താല്പര്യമില്ല.
എനിക്ക് ശരിക്കും പറഞ്ഞ സീരീസ് എക്സിന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ട ലൈക് എന്താ അറിയത്തില്ല, മിനിമലാണ്, ഒരു മൂലക്ക് ഇരുന്നുള്ള ഒരു സ്പീക്കർ പോലെ, നല്ലൊരു ക്ലീൻ ഒരു ബ്ലാക്ക് ഡിസൈൻ, ഗുഡ് ലൈക് മിനിമം ഒരു മിനിമൽ രീതി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് ഏറ്റവും ബെസ്റ്റ്, ചെറുതുമാണ്. ബട്ട് പ്ലേ സ്റ്റേഷൻ ഫൈവ് എന്റെ പറഞ്ഞു, ബട്ട് എനിക്ക് തോന്നുന്നു ഈ പ്ലേ സ്റ്റേഷൻ ഫൈവ് വലുതായത് കൊണ്ട് അതിന് ഹീറ്റിംഗ് ഇഷ്യൂ കുറവായിരിക്കും, ഹീറ്റിംഗ് ഇഷ്യൂവും സൗണ്ടിന്റെ കുറവായിരിക്കും.
ആ ഇതാണ് ഞാൻ ഓർത്തത്. പക്ഷേ ഞാൻ ഒരു കുറച്ച് മുമ്പല്ലേ ഞാൻ ഒരു ആർട്ടിക്കിൾ കണ്ടുള്ളൂ, ലൈക്ക് ഇതിന്റെ കുറച്ച് യൂസ് ചെയ്ത ഒരു ലീക്ക് ആയിട്ടുണ്ട്, ഒരു ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ലീക്ക് ആയതാ. അപ്പം അതിനകത്ത് പറയുന്നത് ഏറ്റവും ടെമ്പറേച്ചർ കുറവ് സീരിയസ് ടെസ്റ്റ് ആണ്, അത് കാണാനായിട്ട്
അതാണ്.
അപ്പം സീരിയസ് ടെസ്റ്റ് ഭയങ്കര ടെമ്പറേച്ചർ കുറവാണ്, ലൈക്ക് ഏതാണ്ട് 55°C കണ്ടാൽ ഏറ്റവും ഹൈ ലോഡിൽ വരുള്ളൂ. അത് ഭയങ്കര കുറവാ, അത് ടെക്നിക്കലി സാധാരണ ഒരു കമ്പ്യൂട്ടർ ചുമ്മാ നിൽക്കുമ്പോഴത്തേനും 55 ആക്കിയാ സാധാരണ. അപ്പം അത് ഭയങ്കര കുറവാണ്. അതേസമയം സീരീസ് എക്സ് 63-65 നിൽക്കും ഹൈ ലോഡിൽ. പിന്നെ പ്ലേ സ്റ്റേഷൻ 5 ആണെങ്കിൽ ഏകദേശം 68-67 ഒക്കെ ആവും എന്ന് പറയുന്നത്. അപ്പം ടെമ്പറേച്ചർ ഇപ്പൊ നമുക്ക് പ്രശ്നമല്ല, അത് അതൊന്നും ഹൈ ടെമ്പറേച്ചർ അല്ല, അത് ശരിക്കും പറഞ്ഞാൽ നല്ല കുറവാ. ഹൈ ലോഡിൽ ഉള്ളെങ്കിൽ അത് കുറവാണ്. പക്ഷേ എനിക്ക് അറിയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഫാൻ നോയിസ്.
ഓക്കെ,
അത് ഇപ്പം ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ, ഇപ്പൊ സീരീസ് എക്സിനാണെങ്കിൽ ചിലപ്പോൾ ടെമ്പറേച്ചർ കുറവാകുന്നത് ഫാന്റെ സ്പീഡ് കൂടിയിട്ടാണോ അതെയോ പ്ലേ സ്റ്റേഷന്റെ ഇങ്ങനെ ക്വയറ്റ് മോഡ് പോലെ ഇങ്ങനെ സൗണ്ട് കുറച്ച് ഫാനിറ്റർ സ്പീഡ് കുറച്ചിട്ട് ടെമ്പറേച്ചർ കൂടിപ്പോയതാണോ അങ്ങനെയൊക്കെ അത് ഇറങ്ങിക്കുമ്പോഴേ അറിയത്തുള്ളൂ എന്തായാലും.
അതെ അതെ, അത് ഇവിടെ മാർക്കറ്റിൽ ഇറങ്ങിയാലേ മനസ്സിലാക്കുള്ളൂ. ഇപ്പൊ അത് അവര് ലൈക്ക് പ്ലേസ് എനിക്ക് തോന്നുന്നു എക്സ്ബോക്സ് അവര് റിവ്യൂവിനായിട്ട് ഒത്തിരി ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഇൻഫ്ലുവൻസേഴ്സിനും, ബട്ട് പ്ലേ സ്റ്റേഷൻ ആകെ അവരുടെ കുറെ ചോസൺ എന്തോ 10 പേരോ 5 പേരോ, അതും എനിക്ക് തോന്നുന്നു ലൈക് ഏഷ്യൻസ് ഒരു 10 പേരെ കണ്ടേ ഉള്ളൂ അവർക്ക് കൊടുത്തിട്ടുള്ളൂ.
ആണൂടാ, അത് എങ്ങനെയാന്ന് വെച്ചാൽ അവരൊരു എംബാർഗോ പോലെ വെക്കുന്നുണ്ട്, ഒരു ഇത്ര ഡേറ്റ് ഇന്ന ഡേറ്റ് വരെ അവർക്ക് പുറത്തൊന്നും പബ്ലിക് ആയിട്ട് അതിന്റെ ഇൻഫർമേഷൻ ഒന്നും പുറത്തു വിടാൻ പാടില്ല ലീഗലി. അങ്ങനെ ഒരു സൈൻ ചെയ്തിട്ടാണ് ഇത് റിവ്യൂവിനൊക്കെ കൊടുക്കുന്നത്. അപ്പം ഇപ്പം ചിലപ്പോ റിവ്യൂസിന്റെ കയ്യിൽ കാണും PS5 ഒക്കെ.
ഓക്കെ, എക്സ്ബോക്സിന് റിവീൽ ചെയ്യാനുള്ള ചാൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും.
എക്സ്ബോക്സിന് അവര് ഫുള്ളി റിവീൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നല്ലോ. ഇപ്പം MKBHD ആണെങ്കിലും ഇന്ന അവര് ആ റിവ്യൂസിനെല്ലാം കൊടുത്തതിന് ഒരു ഷീറ്റ് ഉണ്ടായിരുന്നേ, അതിനകത്ത് ഇന്ന ഗെയിമുകളെ കളിക്കത്തുള്ളൂ, ഇന്ന ഗെയിമുകള് ഇന്ന ടൈപ്പ് റെസൊല്യൂഷനുകള് ഇട്ട് കളിച്ചതിന്റെ എക്സ്പീരിയൻസുകൾ മാത്രമേ പറയാവുള്ളൂ എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു.
അതെ, നമ്മളിപ്പോ കൊറേ റിവ്യൂസ് കണ്ടാൽ അറിയാം എല്ലാരും ടൈപ്പ് ഒരേപോലത്തെ ഒരു ഗെയിമാണ് ഉപയോഗിച്ചേക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു,
എല്ലാരും ഏകദേശം മറ്റേ ഫോഴ്സെയും ഫോഴ്സ ഇതിന്റെ റേസിംഗ് ഗെയിം
ഹൊറൈസൺ,
പിന്നെ ഏതായിരുന്നു വേറെ ഏതൊക്കെയോ കുറച്ച് ഗെയിമുകൾ ഉണ്ടായിരുന്നു, ആ സെലക്ടഡ് ഗെയിംസ്, അത് മാത്രമായിട്ട് ഭയങ്കര സിമ്പിൾ ഗെയിമുകളൊക്കെ ആയിരുന്നു, അത്ര വലിയ ഗ്രാഫിക്സ്.
അതെ, അത് 4K എനിക്കൊന്ന് 60Hz
ലോക്ക്
ചെയ്ത് വെച്ചിട്ട്
അവിടെ ഒരു പോയിന്റ് ഉണ്ട്. ലൈക് ഇപ്പം സാധാരണ എല്ലാ കൺസോൾസും 60 FPS ഗെയിമിംഗ് ആണ് പൊതുവെ ടാർഗറ്റ് ചെയ്യാറ്, മിക്കവാറുള്ള 30 FPS ഒക്കെ ഉള്ളായിരുന്നു ഇപ്പൊ അവസാനമായപ്പോഴത്തേനും. എന്നാലും പൊതുവെ 60 FPS ആണ് എല്ലാ കൺസോൾസും ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ഈ പുതിയ PS5 എക്സ്ബോക്സും 120 FPS ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഒരു മോഡും കൂടെ അവര് പറയുന്നുണ്ട്.
ഓക്കെ,
അപ്പം അതെല്ലാ ഗെയിമിനും അങ്ങനെ സംഭവിക്കാൻ വന്നില്ല, ഇച്ചിരൂടെ ലൈറ്റ് ആയിട്ടുള്ള ഗെയിമുകളൊക്കെ 120 FPS വരാൻ ചാൻസ് ഉള്ളൂ. എന്നാലും അത് ഭയങ്കര നല്ലതാണ്, കാരണം ഈ മൾട്ടിപ്ലെയർ ഗെയിമൊക്കെ അല്ലേ, ഇപ്പം കോൾ ഓഫ് ഡ്യൂട്ടി വാർസോണ് അങ്ങനത്തെ എന്നാ ഓവർ വാച്ച്
ഒന്നും വേണ്ട, പബ്ജി ഉണ്ടല്ലോ,
ആ പബ്ജി ഒക്കെ ഇപ്പം ഡെഡ് ആകാൻ തുടങ്ങി PC-യില്. ലൈക്ക് മറ്റേ കൺസോൾ ഗെയിമിങ്ങിലൊക്കെ പബ്ജി അത്ര ഇപ്പം ഇതില്ല,
പബ്ജി ലൈക്ക് മൊബൈലില് മാത്രം ബാൻ ആയിട്ടുള്ളൂ.
ആ
കൺസോളില് ഇപ്പോഴും
മൊബൈലല്ലായിരുന്നു ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ളത്. പിന്നെ PC-യില് ഇപ്പം വാർസോൺ ആണ് ഏറ്റവും കയറി വന്നു നിൽക്കുന്നത്.
പിന്നെ ഫിഫ ഉണ്ടെന്നോ,
പിന്നെ ഫിഫ
പ്ലെയറില്
പിന്നെ എപ്പോഴും അത് അങ്ങനെ
കമ്മ്യൂണിറ്റി ആണ് ഇപ്പൊ.
അപ്പൊ അങ്ങനെ അവര് അങ്ങനത്തെ ഈ ഫാസ്റ്റ് പേസ്ഡ് ഗെയിംസിനൊക്കെ 120 FPS എന്ന് പറയുമ്പോ നല്ല വ്യത്യാസമുണ്ട്, നല്ല
എനിക്ക്
അല്ല അതുപോലത്തെ ഡിസ്പ്ലേയും കൂടെ ആണെങ്കിൽ അത്രയും ഹേർട്സ്
ശരിയാ,
അതും കൂടെ ഉണ്ട്. എന്നാലും അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ.
ഒരു ഗെയിം ഒരു ഗെയിമറിന്റെ ഇത് വെച്ച് നോക്കുമ്പോ എനിക്കൊന്ന് റെസൊല്യൂഷനെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഫ്രെയിം റേറ്റിന്.
അത് ഈ മൾട്ടിപ്ലെയർ ഗെയിംസിനൊക്കെ ഈ ഫാസ്റ്റ് പേസ്ഡ് ഗെയിംസിന് അതിനൊക്കെ ഉള്ളൂ, അല്ലാതെ ഈ നമ്മളിപ്പോ ജി ടി എയും അങ്ങനത്തെ ഒക്കെ കളിക്കുമ്പോ ഇച്ചിലൂടെ സ്റ്റോറി ബേസ്ഡ് ഗെയിമുകൾ, അതൊക്കെ നമ്മള് എന്നാ അവരുടെ ഒരു സ്റ്റോറി കാണും, അത് കണ്ടന്റ് ഇങ്ങനെ അത് നോക്കി പോയാൽ വെച്ചാൽ മതി. ഒത്തിരി ഇങ്ങനെ ഭയങ്കര സ്പീഡ് കളിക്കേണ്ട ഗെയിമുകളല്ല, പെട്ടെന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യേണ്ട ഗെയിമുകൾക്കാണ് പൊതുവെ ഹയർ
വേണ്ടത്. ഫോർട്ട്നൈറ്റ് പോലത്തെ ഗെയിമുകൾ,
ഫോർട്ട്നൈറ്റ് പോലത്തെ അപ്പൊ അങ്ങനത്തെ ഗെയിമുകൾക്ക് ഹയർ എഫ് പി എസ് എപ്പോഴും നല്ലതാണ്. അത് നല്ലതാണ്, അങ്ങനെ ഒരു ഓപ്ഷൻ മിക്കവാറും അവരൊരു ഓപ്ഷൻ കൊടുക്കുമായിരിക്കും, ഇങ്ങനെ ഗ്രാഫിക്സ് ഇച്ചിരി കുറച്ചിട്ട് പക്ഷെ ഹയർ എഫ് പി എസ് മെയിൻറ്റെയിൻ ചെയ്യാൻ
വേണ്ടി ലോക്ക് ചെയ്യുന്ന രീതി വല്ലതും കാണും. സോ പ്ലേ ഇപ്പം നമ്മൾ എക്സ്ക്ലൂസീവ് ഗെയിംസിനെ പറ്റി പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഇനിയും ഇതൊക്കെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഗെയിംസുകൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇനിയും വരാനുള്ള എനിക്ക് തോന്നുന്നു വാച്ച് ഡോഗ്സ് ലീജിയൻ ഉണ്ട്, വാച്ച് ഡോഗ്സിന്റെ പുതിയ ഒരു ഇതുപോലെ പുതിയ ഗെയിം. പിന്നെ ഡേർട്ട് ഫൈവ് ഉണ്ടല്ലേ,
അസാസിൻസ്
ക്രീഡ്,
പിന്നെ
എന്ത് അസാസിൻസ് ക്രീഡ് പിന്നെ സ്പൈഡർമാൻ ഉണ്ട്, സ്പൈഡർമാൻ മൈൽസ് മൊറാൽസ്, അത് മറ്റേ പഴയ സ്പൈഡർമാന്റെ ബാക്കിയാന്ന് അവര് പറയുന്നത്.
അത് അടിപൊളിയായിരിക്കും,
അത് നല്ലതായിരിക്കും. അത് അവിടാണ്
എക്സ്ക്ലൂസീവ് അല്ലേ,
അതെ അത് പിടിച്ചിരിക്കുന്ന അതേ ഉള്ളു അവർക്ക് മെയിൻ ആയിട്ട്.
പിന്നെ
പിന്നെ
ഹിറ്റ്മാൻ ത്രീ ഉണ്ട്,
അതെ അതെ ഹിറ്റ്മാൻ ത്രീ ഉണ്ട്. ഹാലോ എക്സ്ബോക്സ് എക്സ്ക്ലൂസീവ് ആക്കിയോ അങ്ങനെ റൂമർ കേൾക്കുന്നുണ്ട്.
എന്റെ ഞാൻ അധികം ഞാൻ ഹേലോ അത്ര ഞാൻ കളിക്കാറില്ല, അങ്ങനെ ചെയ്യുമ്പോ
ഒരുമാതിരി ഒരു ഓൾഡ് സ്കൂൾ ഗെയിം ഹേലോ, ഞാനും കളിച്ചിട്ടില്ല പറയുന്നത് കേട്ടിട്ടില്ല,
പക്ഷെ അങ്ങനെ കളിച്ചിട്ടില്ല. നമ്മൾ തന്നെ കൂടി വന്ന് നമ്മൾ കളിച്ചിട്ടുള്ള
ക്രൈസിസ്
കളിച്ചിട്ടുണ്ട്, കളിക്കാറുണ്ടായിരുന്നു. പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ കുറച്ചൊക്കെ ഞാൻ കളിക്കാറുണ്ടായിരുന്നു, ഈയിടെ ഒക്കെ വാർസോൺ ഇച്ചിരി കളിച്ചായിരുന്നു, അതൊക്കെ ഉള്ളൂ. പിന്നെ പഴയ ജി ടി എയും അങ്ങനത്തെ നമ്മുടെ നടൻ കളികളൊക്കെ
നമ്മുടെ കോമൺ കുറേ കാര്യങ്ങളും ഗെയിംസ് ഉണ്ട്,
അതൊക്കെ ഉള്ളൂ ഞാൻ കളിച്ചത്.
പിന്നെ മെയിൻ ആയിട്ട് ഒരു ട്രെൻഡി നിൽക്കുന്നതാണ് സൈബർ പങ്ക് 2077, അതാണ് ഏറ്റവും പ്രതീക്ഷയോടെ എല്ലാരും കാത്തിരിക്കുന്ന ഒരു ഗെയിം. അത് രണ്ടിലും പറ്റും
തോന്നുന്നു, വരും പി സിയും എല്ലാ കൺസോളിലും വരും, അത് അടിപൊളിയായിരിക്കും. അതൊരു ജിടിഎയുടെ എവല്യൂഷൻ എന്ന് പറയാം ശരിക്കും
പറഞ്ഞാൽ, അതിന്റെ ട്രെയിലർ ഒക്കെ കണ്ടാ അറിയാം
ഭയങ്കര ഓപ്പൺ,
ഭയങ്കര
പിന്നെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്,
ഭയങ്കര ഹൈപ്പിലും ആണ്, കിയാനോ റീവ്സും ഉണ്ട്, എല്ലാരും നല്ല നല്ല ഒരു പ്രതീക്ഷ ഉണ്ട് അതില്. അതായത് ഞാനിപ്പം നോക്കിയപ്പോ 7 വർഷം എടുത്തിട്ടുണ്ടല്ലോ അവർക്ക് ഇത് ഉണ്ടാക്കാൻ.
പൊതുവേ അത് ശരിയാ, അത് ഭയങ്കര കൂടുതലല്ലോ,
7 വർഷം കുറച്ച്
കൂടുതലാണ്. അത്രയാ ഒരു 5 ഇയേഴ്സ് ഒക്കെ എടുക്കും,
4 to 5 ഇയേഴ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. ഗോസ്റ്റ് ഓഫ് സുഷിമയും എനിക്ക് തോന്നുന്നു ഈ സെയിം സ്റ്റുഡിയോസിന്റെ ആയിരുന്നു തോന്നുന്നു ഗോസ്റ്റ് ഓഫ് സുഷിമ. അവര് ഇത് അത് എനിക്കറിഞ്ഞൂട, അവര് ബട്ട് 6 ഇയേഴ്സ് എടുത്തു ആ ഗെയിം, ബട്ട് അതും അടിപൊളി ഒരു ഗെയിമാണ്.
ഇത് സിനിമാറ്റിക്
അതിന്റെ ഗെയിം പ്ലേ ആണ് എന്റെ ദൈവം അത്, ബട്ട് PS പ്ലേ സ്റ്റേഷൻ എക്സ്ക്ലൂസീവ് ആണ്. സോ യാ, അതുകൊണ്ട് ഗെയിംസ് അനുസരിച്ച് എടുക്കുന്നവരാണെങ്കിൽ നല്ലത് എടുക്കുവാണെങ്കിൽ. ഇനിയും വരാൻ പോകുന്ന ഗെയിംസ് എക്സ്ബോക്സ് ആണ് ഡൊമിനേറ്റ് ചെയ്യുന്നത്.
എന്നാലും അതൊരു എപ്പോഴൊരു കൺഫ്യൂഷൻ ആണ് എല്ലാവർക്കും,
കൺഫ്യൂഷൻ ആണ്. അതെ, ഒന്ന് ഒരിടത്ത് പോയി കഴിഞ്ഞാ പിന്നെ തിരിച്ചു വരവില്ലെന്ന് ഓർത്തോളാം.
അത് ശരിയാ,
ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതാണ്.
പിന്നെ ഓൺലൈൻ ഗെയിമിംഗ് ഒക്കെ വരുവാണെങ്കിൽ ഇപ്പൊ എടുക്കുന്നതില് പിന്നെ അർത്ഥമില്ലെന്ന് ശരിക്കും പറയാം. നമ്മള് ഇപ്പൊ എടുത്താലും കുറച്ച് 2-3 വർഷം കഴിയുമ്പോ ചിലപ്പോ ഇങ്ങനെ എല്ലാം സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആവുകയാണെങ്കിൽ ഓ പിന്നെ ഈ മേടിച്ച ഗെയിമൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല. പിന്നെ 2 വർഷമൊക്കെ കഴിയുമ്പോ ഒരു ഗെയിം പിന്നെ നമ്മളെ ഉപയോഗിക്കാറില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ.
ഇപ്പം
ഒരു ഗെയിം കളിച്ച് ഒന്നെങ്കിൽ ഫുള്ള് തീർക്കും, തീർത്തില്ലെങ്കിലും പയ്യെ പയ്യെ കളിച്ച് അറ്റ്ലീസ്റ്റ് ഒരു വർഷം എങ്കിലും കൊണ്ട് നമ്മൾ തീർക്കുമല്ലോ.
അപ്പം
പിന്നെ ശരിക്കും ഞാൻ 1 ഇയർ കഴിഞ്ഞ് പിന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം പഴയ ഗെയിമുകള്.
എന്നുവെച്ചാ ഓൾഡ് സ്കൂൾ കൊറേ ഗെയിമേഴ്സിന് ഇതൊരു മാതിരി ഒരു കളക്ഷൻ പോലാണ് ഈ ഗെയിംസ് ഒക്കെ ഇടക്കിടക്ക് കളിക്കാം. പഴയ നൊസ്റ്റാൾജി ഒക്കെ നമ്മൾ പഴയ
സിനിമകൾ,
നമ്മൾ ആ കാറ്റഗറി പെടുന്നതല്ല നമ്മുടെ എനിക്ക് വന്നൊരു
ആൾക്കാര് ആ സമയത്ത് കളിച്ച് പഴയ കൊറേ ചെറിയ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ.
എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് ഒരു വൈസ് സിറ്റി ഒക്കെ കളിക്കുമ്പോ ഒരു ചെറിയ നൊസ്റ്റാൾജി ആയിരിക്കും. സാൻ ആൻഡ്രിയസും വൈസ് സിറ്റി കളിക്കും. ആ ഒരു നൊസ്റ്റാൾജി ആണ് അവർ ഈ ഗെയിമുകൾ കീപ്പ് ചെയ്യുന്നത്. പിന്നെ പൈസ മുടക്കിയതല്ല.
പിന്നെ കൺസോളിന്റെ ഹോൾ ലൈക്ക് ആ സെല്ലിംഗ് രീതി എങ്ങനെയാ, ലൈക്ക് ആ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ്? കൺസോൾ വിൽക്കുന്നത് ഒത്തിരി ലാഭത്തിലൊന്നും അല്ല ശരിക്കും അവർ വിൽക്കുന്നത്. ലൈക്ക് മാർജിൻ ഒരു ചെറുപ്പം മാർജിൻ നഷ്ടമായിരിക്കും മിക്കവാറും അവർക്ക് പൊതുവെ.
ഓക്കെ,
ആദ്യത്തെ ഒരു ഇനീഷ്യൽ 6 മന്ത്സ് മിക്കവാറും നഷ്ടമാണെന്നാണ് തോന്നുന്നത് എനിക്ക്. ലൈക്ക് അവര് സ്കൂളിലും കാശ് തിരിച്ചെടുക്കുന്നത് ലൈക്ക് ഒരു 1 ഇയർ കഴിയുമ്പോഴത്തേനും എന്തായാലും അത് പ്രോഫിറ്റബിൾ ആകും. കാരണം അതിന്റെ മാനുഫാക്ചറിങ് മാസ് മാനുഫാക്ചറിങ് ആണല്ലോ. അപ്പൊ ഒരു 1 ഇയർ കഴിഞ്ഞാലും പ്രൈസിങ് അവർക്ക് മാർജിൻ കൂടുതൽ കിട്ടും. പിന്നെ മെയിൻ ആയിട്ട് പൈസ കിട്ടുന്ന ഈ ഗെയിമുകൾ വിൽക്കുമ്പോ തന്നെ, ഈ ഗെയിമുകൾ വിൽക്കുമ്പം അതിന്റെ ഒരു പെർസെന്റേജ് ഇതിന്റെ കൺസോളിന്റെ കമ്പനിക്കും കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ, ഒരു വർഷത്തേക്കൊക്കെ ഇത് സബ്സ്ക്രിപ്ഷൻ എടുക്കാതെ നമുക്ക് മൾട്ടിപ്ലെയർ ഒന്നും കളിക്കത്തില്ലല്ലോ. ഇപ്പോഴത്തെ എല്ലാരും ഓൺലൈൻ ഒക്കെ ഗെയിമിംഗ് അല്ലേ, എല്ലാരും മൾട്ടിപ്ലെയറും ബാറ്റിൽ റോയൽ ഗെയിംസും ഒക്കെ ആണല്ലോ. അതുകൊണ്ട്
അത് ഈ ഒരു സമയത്ത് എന്തായാലും ഗെയിമിങ്ങിലോട് ഒത്തിരി പേര് കയറുന്നു.
ആ പിന്നെ
വീട്ടിലിരിക്കുന്ന സമയത്ത്
അത് പറയാം.
ഓ, അതൊരു അഡ്വാൻറ്റേജ് ആണ്.
നീ മേടിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരെണ്ണം?
ഞാൻ ലൈക്ക് ഞാൻ ഇതുവരെ ഒരു കൺസോൾ ഇതുവരെ ഉപയോഗിച്ചിട്ട് പോലില്ല. സോ എന്തായാലും ഇപ്രാവശ്യം ഒന്ന് മേടിക്കണമെന്ന്, എന്തായാലും ഇറങ്ങുമല്ലേ, ന്യൂ ജനറേഷൻ ഇറങ്ങുന്നത് കൊണ്ട് ഒന്ന് ട്രൈ ചെയ്താലും. അപ്പം എനിക്കൊരു ഞാൻ എക്സ്ബോക്സ് പോകാനായിരുന്നു എന്റെ ഒരു ഇത്. ഞാനൊരു ഹാർഡ് കോർ ഗെയിമർ അല്ല. ആകെ കാഷ്വൽ ടൈംസില് പണ്ടും കളിച്ചോണ്ടിരുന്ന ഫിഫ അങ്ങനത്തെ കുറെ ഗെയിംസുകൾ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് കളിക്കാറുണ്ട്. സോ അപ്പൊ ഈ എക്സ്ബോക്സ് സീരീസ് എസ് ഇറങ്ങിയപ്പോൾ ഒത്തിരി വിലക്കുറവ് ഇപ്പൊ തോന്നിയത് കൊണ്ട് എസ് ആയിരുന്നു ഞാൻ ലക്ഷ്യം വെച്ചോട്ടു. ബട്ട് പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞ പോലെ ഭാവിയിലേക്ക് ഇനി ആലോചിക്കുവാണെങ്കിൽ
എക്സ്ട്രാ
എന്തായാലും ഇത്ര
ഏതായാലും ഇത്രയും, അപ്പൊ പിന്നെ എക്സ് മേടിക്കണോ എന്ന് നിങ്ങൾ ഓർത്തു പോകും.
അതെ അതെ. അപ്പൊ ബട്ട് പിന്നെ ഞാൻ ആലോചിച്ചപ്പോ വിചാരിച്ചു ലൈക്ക് എസ് എടുക്കുവാണെങ്കിൽ പിന്നെ നല്ല ഗെയിം എടുക്കണം. നല്ല ഗെയിം ഇവിടെ ഒരു മിനിമം അല്ല, ഒരു നല്ല ഗെയിം ആണെങ്കിൽ എനിക്കൊന്ന് 4000 ആണ് അവരുടെ ആ ഒരു റേറ്റ് ഒരു ഗെയിമിന്, ഒരു ടോപ്പ് എൻഡ് ഒരു ഗെയിമിന്. പിന്നെ ഒരു എക്സ്ട്രാ എപ്പോഴെങ്കിലും ഒരു കൺട്രോൾ മേടിക്കാൻ തോന്നുവാണെങ്കിൽ തന്നെ അതിനും
5000 something
അത് ആലോചിച്ചപ്പോഴാണ് പിന്നെയും തിരിച്ച് എസിലോട്ട് എന്റെ കണ്ണിൽ
അത്രയും ഗെയിം
പറഞ്ഞത്.
അങ്ങനെയല്ലേ.
Yeah, but നമ്മള് ഇവിടത്തെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് യു എസിലും കാനഡയിലും ഒക്കെ യു കെയിലും ഒക്കെ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്ന എക്സ് തന്നെ
ആയിരിക്കും.
അതെ, ഇവിടെ നമ്മുടെ എക്സിന് 34,000 rupees ഇന്ത്യൻ റുപ്പീസ് അവിടുത്തെ അല്ലെങ്കിൽ യു എസ് ഡോളേഴ്സ് കനേഡിയൻ ഡോളേഴ്സ് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ഈ സെയിം പ്രൈസ് ആണ്.
അത് പ്രൈസിങ് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്, സീരീസ് എസിന് $299 ആണ്, സീരീസ് എക്സിന് $499 ആണ്. അപ്പം $499 എന്ന് പറഞ്ഞാൽ ഏകദേശം 36K ഉള്ളൂ. അപ്പം നമ്മുടെ ഇവിടെ 35K സീരീസ് എസ് ആയി കിട്ടുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ അവിടെ സീരീസ് എസിന് 22K ഉള്ളൂ അങ്ങനെയെന്ന് പറയാം.
അപ്പൊ ആർക്കെങ്കിലും ബന്ധുക്കളോ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ മേടിക്കേണ്ടവർക്കാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇപ്പൊ ഈ കൊറോണയുടെ സമയത്ത് വരുമോന്ന് പയ്യെ മേടിച്ചാൽ മതിയെങ്കിൽ അതായിരിക്കും നല്ലത്.
ആ പിന്നെ ലോഞ്ച് ഡേറ്റും കൂടെ പറയുകയാണെങ്കിൽ ഇത് നവംബർ 10 സീരി എക്സ്ബോക്സ് ഇറങ്ങുന്നത്. പിന്നെ PS5 നവംബർ 12 US, കാനഡ, ഓസ്ട്രേലിയയിൽ ഇറങ്ങും. 19 ബാക്കിയുള്ളിടത്തിൽ ഇറങ്ങും. പക്ഷേ അത് പറയുമ്പോഴാണ് വേറൊരു ഒരു ന്യൂസ് ചെയ്യാൻ കണ്ടത്.
PS5
ഇന്ത്യയിൽ ഇറങ്ങാൻ ചിലപ്പോ ഡിലേ ആകാൻ ചാൻസ് ഉണ്ട്.
ഒരു മാസം രണ്ടു മാസം ഡിലേ
ആകാൻ ചാൻസ് ഉണ്ട്. കാരണം PS5 എന്ന് പറയുന്ന ആ പേര് ഇന്ത്യയിൽ ഏതോ ഒരാള് ട്രേഡ് മാർക്ക് ചെയ്തു ലാസ്റ്റ് ഇയർ അവസാനമായപ്പോഴും. അപ്പൊ അത് ലൈക്ക് അതൊരു പ്രശ്നമാണ്. അവർക്ക് ഇപ്പൊ ഇവിടെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അപ്പൊ ട്രേഡ് മാർക്കിന്റെ ആ ഒരു റോയാലിറ്റി കൊടുക്കേണ്ടി വരും. അപ്പം അപ്പൊ എന്നാന്ന് വെച്ചാൽ ഇവര് ഇപ്പൊ കണ്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ട്രേഡ് മാർക്കിന് വേണ്ടി. ഇവര് ഒരു മാസം കണ്ട് ലേറ്റ് ആയിപ്പോയി ട്രേഡ് മാർക്കിന് കൊടുത്തപ്പോ. അപ്പം അത്
അത് ഞാൻ പറഞ്ഞില്ല, അവര് മാർക്കറ്റിംഗിൽ ഇപ്രാവശ്യം ഭയങ്കര മടിയാണ്.
അതപ്പോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാവും അറിയത്തില്ല. പ്ലേ സ്റ്റേഷൻ ചിലപ്പോ ലേറ്റ് ആയാൻ ചാൻസ് ഉണ്ട്.
അവര് എന്തായാലും കോർട്ട് വഴി പോയി. അവര്
ജയിക്കുന്നാണ് പറയുന്നത് എല്ലായിടത്തും. ന്യൂസിലൊക്കെ പറയുന്നത് അവര് ജയിക്കും. പക്ഷെ അതും പക്ഷെ ഒരു ഡിലേ ആകാൻ ചാൻസ് ഉണ്ടെന്നു പറഞ്ഞു.
അപ്പൊ നല്ല തെറികളി കേക്കാം പ്ലേ സ്റ്റേഷൻ
എതിരായിട്ട്.
പ്ലേ സ്റ്റേഷൻ അപ്പം മേടിക്കുന്നവർക്ക് ഒന്നെങ്കിൽ പെട്ടെന്ന് വേണ്ടവർക്ക് ബന്ധുക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ US, UK, കാനഡ ഉള്ള അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ഉള്ളവർക്ക്
അവിടെ
കൊടുത്തുവിടും. ബട്ട് UAE ഞാനിപ്പോ ഞാൻ നോക്കിയപ്പോ ഞാൻ UAE മേടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് UAE സീരീസ് S 1200 dirhams
24 അത്ര വേരിയേഷൻ ഇല്ലല്ലേ അവിടെ.
ഇല്ല ബട്ട് ഞാൻ പറയാം സീരീസ് X അവിടെ 2999 dirhams എന്ന് വെച്ചാ
40,000. വലിയ വ്യത്യാസം ഇല്ല. മറ്റേന് 2K എങ്ങാണ്ട് കൂടുതല്, S X അപ്പം ഏകദേശം 4K എങ്ങാണ്ട്. ഡബിൾ ഇൻക്രീസ് ഉണ്ട് എന്നാലും
ഭയങ്കര പ്രൈസിങ് ഭയങ്കര ഒരു. അപ്പൊ S വേണ്ടവര് ഗൾഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും അതായിരിക്കും നല്ലത്. ഞാൻ കൊറേ റിസർച്ച് ചെയ്തപ്പോ ലൈക്ക് ഇങ്ങനെ നമ്മുടെ ഫോണുകളൊക്കെ ആണെങ്കിൽ UAE നിന്ന് മേടിക്കുന്നതോ അങ്ങനെയാണെങ്കിൽ കുറച്ച് ലോക്കുകളും കുറെ ഫീച്ചേഴ്സ് കാണത്തില്ല. ബട്ട് നമ്മുടെ പ്ലേ സ്റ്റേഷൻ ആ ഒരു പ്രശ്നമില്ല. സ്വിച്ചിന്റെ വ്യത്യാസം മാത്രം കാണത്തുള്ളൂ.
നമ്മളത് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ റീജിയൻ മാറ്റിയാലും കണ്ടു മതി. അവിടെ എനിക്ക് തോന്നുന്നു റീജിയൻ ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് അവിടുത്തെ റീജിയൻ കണ്ട
UAE റീജിയൻ.
പിന്നെ
ആകെ പ്രശ്നം വരുന്ന ഈ സ്വിച്ചിന്
മാത്രമേ കണക്ടറിന്റെ വ്യത്യാസമൊക്കെ.
അതെ,
അതല്ലാതെ എനിക്ക് തോന്നേ വേറൊരു കൺസിഡർ ചെയ്യേണ്ട കാര്യം X ഇച്ചിരി വലുതാണ്. അപ്പൊ നമ്മള് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം പാക്കേജ് ചെയ്യുന്നതിന്റെ ഇതും കൂടെ നോക്കണം. അങ്ങനെ നോക്കുമ്പോഴത്തേനും സീരിയസ് S ആകുമ്പോ നമുക്ക് എളുപ്പത്തിൽ കൊണ്ടുവരാം. ചുമ്മാ ഒരു ബാഗിനകത്തിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം, അങ്ങനെയേ ഉള്ളൂ. അപ്പം അങ്ങനെയും കൂടെ ഉണ്ട്, ഒരു പോയിന്റ് ഉണ്ട്.
അതൊക്കെ കൺസിഡർ ചെയ്ത് വേണം എല്ലാം. ഇപ്പം വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ഇന്ത്യയില് കുറച്ച് കൂടുതലാണ് ബാക്കിയുള്ളതിൽ വെച്ച്. സോ മറ്റേ നിങ്ങൾ ആരെങ്കിലും ആ വെളിയിൽ ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും.
എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിനെ അധികം സംസാരിക്കാത്ത ഇതിന്റെ ഇന്റേണൽ ലൈക്ക് ആ ടെക്നോളജി തന്നെയല്ലേ. ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര അടിപൊളിയാ കേട്ടോ ഇതിന്റെ ടെക്നോളജി. ലൈക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന CPU-ഉം GPU-ഉം ലൈക്ക് AMD ആണ് ഉണ്ടാക്കുന്നത്. AMD നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ പ്രോസസ്സറും ഗ്രാഫിക്സ് കാർഡ് റേഡിയോൺ ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കാറുണ്ട്.
അത് കേൾക്കുക സമയമുള്ളവർ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും.
ഇതിനകത്ത് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാന് ഇതിന്റെ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ആർക്കിടെക്ചർ അല്ലേ, ഇതിന്റെ CPU-ന്റെ ആർക്കിടെക്ചറും എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ടെക്നോളജിയും ലൈക്ക് GPU-ന്റെ ടെക്നോളജിയും ലൈക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ CPU-ന്റെ ടെക്നോളജി ശരിക്കും ഇപ്പൊ കറന്റ് ലാപ്ടോപ്പിലൊക്കെ ഉള്ള ഒരു ടെക്നോളജിയാണ്. പക്ഷെ GPU എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റിൽ ഇല്ലാത്ത ഒരു ഇതാണ്. അടുത്ത ഈ വർഷം അല്ല ഈ അടുത്ത മാസമൊക്കെ ഇറങ്ങാൻ പോകുന്ന ഒരു ഗ്രാഫിക്സ് കാർഡിന്റെ അതിനകത്തെ ആർക്കിടെക്ചറാണ് ഈ കൺസോളിലൊക്കെ ഉള്ള രണ്ടിനകത്തും ടെക്നോളജി തന്നെയാണ്, എക്സ്ബോക്സിനകത്തും പ്ലേ സ്റ്റേഷനകത്തും രണ്ടും AMDയുടെ തന്നെയാണ് പ്രോസസ്സർ, രണ്ടും ഏകദേശം സെയിം ആണ്. ഗ്രാഫിക്സ് മാത്രം ഇച്ചിരി പവർ കൂടുതലും കുറവൊക്കെ ഉണ്ട് ഓരോ വേർഷൻസ് തമ്മില്. പറയുവാണെങ്കിൽ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് നോക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ അഭിപ്രായത്തില് ഇപ്പം CPUനൊക്കെയാണ് നമ്മള് ക്വാഡ് കോർ, ഒക്ടാ കോർ കുറയല്ലേ, 4 കോറുണ്ട് 6 കോറുണ്ട് അങ്ങനെ കുറയല്ലേ, അതുപോലെ ഗ്രാഫിക്സ് കാർഡിന് ശരിക്കും പറഞ്ഞാൽ കോറുകളുണ്ട്. അപ്പം സീരീസ് S-നാണെങ്കിൽ അത് കമ്പ്യൂട്ട് യൂണിറ്റ് എന്നാണ് ഇവിടെ AMDയുടെ ഇതിനകത്ത് പറയുന്നത്, കമ്പ്യൂട്ട് യൂണിറ്റ്. അപ്പം സീരീസ് S-നാകുമ്പം 20 ആണുള്ളത്, സീരീസ് X-നാകുമ്പം 52 ഉണ്ട്. അപ്പം ലൈക്ക് മോർ ദാൻ ഡബിൾ ആ ശരിക്കും പറഞ്ഞാൽ 20 52. അപ്പം പ്ലേ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ 36 ആ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കും ഇങ്ങനെ ഏകദേശം അങ്ങനെയുണ്ട്. അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള പെർഫോമൻസ് ചെയ്യുമ്പോൾ ഞാൻ വ്യത്യാസം, വേറെ ഒന്നും വ്യത്യാസമില്ല. ആ ഒരു എന്നാ റോ ഹോഴ്സ് പവർ എന്ന് പറയാം, അത് ഇച്ചിരിയുള്ള വ്യത്യാസം അതേ ഉള്ളൂ. പക്ഷേ അത് നമ്മള് ഗെയിം എല്ലാം അതിനുവേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആകുമ്പോൾ ഇതൊന്നും വലുതായിട്ട് അറിയാൻ പോകുന്നില്ല. ലൈക്ക് ഒരു 2 ഇയർ കഴിയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസം കാണാൻ തുടങ്ങും, പക്ഷേ ഈ അടുത്ത 2 ഇയേഴ്സ് ലൈക്ക് ഏതായാലും വലിയ വ്യത്യാസം ഒന്നും കാണാൻ പോകുന്നില്ല ആരും. അങ്ങനെയാണ്.
പിന്നെ ഇതില് പ്ലേ സ്റ്റേഷൻ എങ്ങാണ്ട് എന്തോ ലിക്വിഡ് മെറ്റൽ എങ്ങാണ്ട്,
അത് എങ്ങനെയാ വെച്ചാ നമ്മുടെ സാധാരണ ഈ പ്രോസസ്സറൊക്കെ കൂൾ ചെയ്യാൻ വേണ്ടി നമ്മള് തെർമൽ പേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കും. ഈ പ്രോസസ്സറും ഈ ഹീറ്റ് സിങ്കും, ഈ ചൂട് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹീറ്റ് സിങ്ക്, ഇത് തമ്മിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ തെർമൽ പേസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റ് പോലെ ഇരിക്കുന്ന സാധനം, അത് ഹീറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ആകാൻ വേണ്ടി എളുപ്പത്തിൽ. അപ്പൊ അതിന് പകരം ഈ പ്രാവശ്യം പ്ലേ സ്റ്റേഷൻ എനിക്കൊന്ന് ഇച്ചിരിയുടെ ഓവർ ഹീറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും, കാരണം അവരുടെ GPU ശരിക്കും പറഞ്ഞാൽ ഇച്ചിരിയുടെ ക്ലോക്ക് സ്പീഡ് ഇച്ചിരി കൂടുതലാണ്, സാധാരണ ഉള്ളതിനേക്കാൾ ഭയങ്കര കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ചൂട് കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരെന്നു വെച്ചാൽ ലിക്വിഡ് മെറ്റലാണ് ഉപയോഗിക്കുന്നത്. ലിക്വിഡ് മെറ്റല് അത്ര വലിയ പുതിയ കാര്യമൊന്നും അല്ല, ഇപ്പം ചില ലാപ്പുകളിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ചില ഗെയിമിംഗ് ലാപ്പിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ലിക്വിഡ് മെറ്റല്. പക്ഷെ അത് എന്നാ ബേസിക്കലി ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര ഹൈ കണ്ടക്ടിവിറ്റി ആണ് ഹീറ്റിന്. അപ്പം ഈ ചിപ്പിൽ നിന്ന് നേരെ ഹീറ്റ് സിങ്കിലോട്ട് പെട്ടെന്ന് ചൂട് ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ട് വലിയ എഫക്ട് ഉണ്ടാകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് അവരുടെ ഓരോ അപ്രോച്ച്, അത് ഡിസൈൻ അപ്രോച്ചുകൾ എന്ന് പറയാം. ഇപ്പം ഹൈ സ്പീഡ് കൊണ്ടുവച്ച് കഴിയുമ്പോഴത്തേനും ഹൈ സ്പീഡ് ലോ കോർ കൗണ്ട്, അപ്പം അതിന്റേതായ വ്യത്യാസം കാണും. മറ്റേതിന് ഇച്ചിരി സ്പീഡ് കുറവാ, പക്ഷെ ഹയർ കോർ കൗണ്ടാ. അപ്പം അങ്ങനെ ഒരു ഡിഫറെന്റ് അപ്രോച്ചസ് ആ ഓരോന്നിനും. അപ്പം അത് എങ്ങനെ വരും, ഇനി പയ്യെ ഗെയിമുകളൊക്കെ വന്ന് നല്ല ഗ്രാഫിക്സ് ഇന്റൻസീവ് ആയിട്ടുള്ള ഗെയിമുകൾ വന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതിന്റെ ഡിഫറൻസ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റോറേജിന്റെ കാര്യം പറഞ്ഞില്ലല്ലേ, എനിക്ക് തോന്നുന്നു സീരീസ് S-ന് 500 GB ആണ് ഇന്റേർണൽ സ്റ്റോറേജ് ഉള്ളത്, സീരീസ് X-ന് 1 TB ആണ്, മറ്റേ PS5-നും 1 TB ആണ് അവര് പക്ഷെ പറയുന്നത് 825 GB എന്നാണ്, എനിക്കൊന്ന് അത്രയും അവൈലബിൾ ഉള്ളത്. അത് എനിക്കൊന്ന് സീരീസ് X-നും അങ്ങനെ കണ്ട 800 GB കണ്ട അവൈലബിൾ ഉള്ളൂ, ബാക്കി സിസ്റ്റത്തിന്റെ ആയിട്ട് പോകും.
അപ്പം സീരീസ് S-നും അത്രയും കുറയും,
512 വന്നിട്ട് അവർ ഏതാണ്ട് 425 അങ്ങനെ കണ്ടുള്ളെന്ന് തോന്നുന്നേ. പിന്നെ ഏറ്റവും വലിയ കാര്യം ഇത് തന്നെ, ഇത് സ്റ്റോറേജ് ഇവരുടെ ഇന്റേണൽ സ്റ്റോറേജ് ഈ പ്രാവശ്യം SSD ആണ്. സാധാരണ അതാണ് ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞ, ഏറ്റവും ഒരു പെർഫോമൻസ് ഇമ്പാക്ടിങ് ചേഞ്ച് എന്ന് പറഞ്ഞ അതാണ്. അത് ബേസിക്കലി നമ്മുടെ പഴയ ഹാർഡ് ഡിസ്ക് അല്ലേ, നമ്മുടെ ഡിസ്ക് ഇറങ്ങുന്ന ഹാർഡ് ഡിസ്കുകൾ, അതിൽ നിന്ന് ബേസിക്കലി ഇപ്പം SSDയിലോട്ടായി ചിപ്പ് ബേസ്ഡ് സ്റ്റോറേജിലാണ്. അപ്പം അത് ഭയങ്കരമായിട്ട് സ്പീഡ് വ്യത്യാസമുണ്ട്. ഗെയിമൊക്കെ ലോഡ് ചെയ്യുന്നത് നേരത്തെ കോൺസോളിലൊക്കെ ആണെങ്കിൽ 1 മിനിറ്റ് ഒക്കെ എടുക്കും, 1.5 മിനിറ്റ് ഒക്കെ എടുക്കുമായിരുന്നു, 1-2 മിനിറ്റ് ഒക്കെ എടുക്കുമായിരുന്നു ലോഡ് ചെയ്യണമെങ്കിൽ ചില ഹെവി ഗെയിമുകൾ. ഇപ്പം 10-15 സെക്കൻഡ് ഒക്കെ മതി എനിക്ക് അവരുടെ ലോഡ് ചെയ്യാൻ.
ആ ഹെവി ഗെയിംസ് എല്ലാം പിന്നെ ഗെയിമുകൾ തമ്മിൽ സ്വിച്ച് ചെയ്യാനും ഭയങ്കര ഫാസ്റ്റ്
ആണ്. ക്വിക്റെസ്യൂം എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഒക്കെ ഉണ്ട് എക്സ്ബോക്സിൽ. അത് രണ്ടിനും ഉണ്ട് ഏകദേശം. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പോസ് ചെയ്യാം, ഞാൻ ഗെയിം കംപ്ലീറ്റ്ലി പോസ് ചെയ്തിട്ട് വേറൊരു ഗെയിമിലോട്ട് പോവാം, എന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരാം. ബേസിക്കലി നമ്മുടെ ഒരു ഫോണില് ചെയ്യുന്ന വേറെ ഓരോ ആപ്പുകൾ സ്വിച്ച് ചെയ്യുന്ന പോലെ ഇതിനകത്ത് ഗെയിമുകൾ സ്വിച്ച് ചെയ്യാം. അപ്പം അത് ഭയങ്കര വലിയ കാര്യമാണ്. കാരണം നേരത്തെ സ്റ്റോറേജിന്റെ സ്പീഡിന്റെ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു, ഇപ്പം അത് ലൈക്ക് 5 GB ഒക്കെ റീഡും റൈറ്റും ഒക്കെ അത് ഭയങ്കര സ്പീഡാണ്. അതുകൊണ്ട് അതും വലിയ കാര്യം കേട്ടോ. അത് PCIe 4.0 എന്ന് പറയുന്ന ഒരു കണക്ടിങ് ഇന്റർഫേസ് ആണ് അത്. അതും ഇപ്പം PCയിലേക്ക് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇപ്പം. അതുകൊണ്ട് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അടുത്ത വർഷത്തെ മെയിൻ സ്ട്രീം ടെക്നോളജിയാണ് അവർ ഇപ്പോഴേ വെച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ എനിക്ക് തോന്നുന്ന ഈ അവര് വിൽക്കാൻ തുടങ്ങുമ്പോ എനിക്ക് തോന്നുന്ന ലോസിലാ അവര് വിൽക്കാൻ പോകുന്നതെന്ന് മിക്കറോളം. അപ്പം അതൊരു പോയിന്റ് ആണ് ആ സ്റ്റോറേജ്. പക്ഷെ അതും കൊണ്ട് തന്നെ ഈ എസിന് 500 GB ഉള്ളെന്ന് പറയുമ്പം, ഫോർ എക്സാമ്പിൾ ഇപ്പം കോൾ ഓഫ് ഡ്യൂട്ടി വാർ സോൺ അല്ലേ, വാർ സോൺ ഒക്കെ PCയില് ഇപ്പൊ ഏതാണ്ട് 250 GB ഡൈ സൈസ്. ഞാൻ കഴിഞ്ഞ ദിവസം നാളെ ഡൗൺലോഡ് ചെയ്തപ്പോ എത്ര നേരം എടുത്തെന്ന് അറിയോ, അത് മൊത്തം ഡൗൺലോഡ് ചെയ്തപ്പോ ഏകദേശം 250 GB ഉണ്ടായി. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലത്ത്, അങ്ങനത്തെ ഗെയിമുകൾ ഇറങ്ങുന്ന കാലത്ത് ഈ 500 GB SSD വെച്ച് എല്ലാം നടക്കുമോ എന്നാണ് അതൊരു.
ബട്ട് അതിനനുസരിച്ച് മാറത്തില്ല, ഇപ്പൊ PCയുടെ കൂട്ടെ ആകണമെന്നില്ലല്ലോ. മറ്റേ
അത്രയും ചാൻസ് കുറവാണ്, കാരണം ഇതിനുവേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും, അതിനനുസരിച്ചുള്ള ഗെയിം ഫയൽസ് ഡൗൺലോഡ് ചെയ്തോളായിരിക്കും. അത് ശരിയാണ്. പക്ഷെ എന്നാലും മിക്കവാറും ഒരു 200 GB ഒക്കെ വരും ഏറ്റവും കൂടിയ ഗെയിമുകളൊക്കെ, ഏറ്റവും സൈസ് ഉള്ള ഗെയിമുകളൊക്കെ.
ഒരു ഒരുമിച്ച് എനിക്ക് തോന്നുന്നൊരു മൂന്ന് ഗെയിമുകൾ കൂടുതൽ കളിക്കാൻ
പറ്റത്തില്ലായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു വരുമ്പോ അവര് എക്സ്പാൻഡബിൾ പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം PS5 ആണെങ്കിൽ സാധാരണ ഒരു M.2 SSD എന്ന് പറയാം, അങ്ങനത്തെ ടൈപ്പ്, നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ഉള്ള SSD, അങ്ങനത്തെ ടൈപ്പ് SSD കൂത്താൻ പറ്റും. എക്സ്പാൻഡബിൾ ആയിട്ടൊരു ചോയ്സ് ഉണ്ട്. പക്ഷേ എക്സ്ബോക്സിലാകുമ്പം നമ്മൾ അവരുടെ ഒരു കസ്റ്റം കണക്ഷൻ ആണ്, ഒരു അവരുടെ ബ്രാൻഡിങ്
സീഗേറ്റുമായിട്ട് അവര് എന്തോ പാർട്ണർഷിപ്പ് ചെയ്ത്
അത്.
ബട്ട് അതിന്റെ പ്രൈസ്
$10K, ഇവിടെ ഇറങ്ങുമ്പോ $15K ഒക്കെ ആവും അതിന്.
അല്ല
അതിലും കൂടും, ശരിയാണ്. 1 TB
ആ കോൺസോളിന്റെ പ്രൈസ് ഉണ്ടല്ലോ,
അതാണ് പഴയതാകുമ്പോ. എന്നാന്ന് വെച്ചാൽ പണ്ടത്തെ കോൺസോളിനെല്ലാം സാധാരണ ഹാർഡ് ഡിസ്ക് ആയിരുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 2 TB SSD മേടിച്ചു വേണേ വെക്കാറുണ്ട്. എന്നാലും വലിയ പ്രൈസ് ആകത്തില്ല, SATA SSD സാധാരണ SSD മേടിച്ചു വെക്കാറുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ ഈ ഒത്തിരി കസ്റ്റം സ്റ്റോറേജ് ഇംപ്ലിമെന്റേഷൻ ആയതുകൊണ്ട് ഒത്തിരി ഫ്ലെക്സിബിൾ അല്ല എന്ന് പറയാം. പക്ഷേ ആ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ PS5 നല്ലതാണ്. PS5 സാധാരണ ഒരു ലാപ്ടോപ്പിന്റെ SSD പോർട്ട് ആയതുകൊണ്ട് നമുക്ക് സാധാരണ മാർക്കറ്റിലുള്ള ഒരു SSD മേടിച്ചിട്ട് തന്നെ ഇടാൻ പറ്റും. അത്ര സ്പീഡില്ലായിരിക്കും ചിലതിനൊക്കെ, അവര് പറയുന്ന അവരുടെ ഇന്റേണലിന്റെ അത്രയും സ്പീഡ് വേണമല്ല. പക്ഷെ എന്നാലും ഹയർ ലൈക്ക് 2 TB ഒക്കെ SSD മേടിച്ചിട്ടാണെങ്കിൽ അടിപൊളിയല്ലേ, നല്ല ഒത്തിരി സിനിമകളൊക്കെ ഇടാം, അല്ലെങ്കിൽ ഗെയിമുകളൊക്കെ ഇടാം, അങ്ങനെയൊക്കെ. അത് നല്ലൊരു PS5 സൈഡിൽ നിന്ന്. പക്ഷെ എക്സ്ബോക്സിന്റെ സൈഡിൽ അങ്ങനെ ഒരു ചോയ്സ് ഇല്ല, ആകെ USB വഴി എല്ലാം എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കുത്താൻ അങ്ങനെ പറ്റും.
എനിക്ക്
തോന്നുന്നു എല്ലാം ഒരുമാതിരി പറഞ്ഞു. ഏതോ ഇത് നവംബറിലെ ഇനി ഇറങ്ങുള്ളല്ലോ എന്ന് നടക്കുമ്പോൾ എത്ര നാൾ വെയിറ്റ് ചെയ്യണം.
അതെ അതെ. സോ ഒരു ഓർവ്യൂ പറയുവാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലൈക്ക് ഒരു പുതിയ ഗെയിമർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു സീരീസ് എസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ അത്യാവശ്യം ഒരു ഒരു ഡിസ്പ്ലേ ഒന്നും അങ്ങനെ സാധാരണ ഒരു ഡിസ്പ്ലേയും 4K ഇല്ലാത്തവർക്കും സീരീസ് എസ് ലൈക്ക് ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ 34,000-35,000 വെളിയിൽ നിന്ന് എടുക്കുവാണെങ്കിൽ $299. പിന്നെ അത്യാവശ്യം നല്ല കാശുള്ളവരാണെങ്കിൽ കാശ് ഒരു വില വെക്കുന്നില്ലെങ്കിൽ സീരീസ് എസ് എക്സ് എടുക്കുന്ന
അല്ല ഒരു 4K ഡിസ്പ്ലേ ഒക്കെ ഉള്ള നല്ലൊരു ഹോം എന്റർടൈൻമെന്റ് സിസ്റ്റം ഉള്ളവർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു ചോയ്സ് ആണ് എക്സ്, എപ്പോഴും നല്ലൊരു അഡീഷൻ ആണ്.
ബട്ട് സീരീസ് ലൈക് സീരീസ് എസ് എടുക്കുവാണെങ്കിൽ നമുക്ക് 2K ഗെയിമിംഗ് ആണ്, ലൈക് അത് ലൈക് അത്രയും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ്. അത്രയും 120 ഹേർട്സ് എല്ലാത്തിനും ഇല്ലെങ്കിലും അവര് പ്രോമിസ് ചെയ്യുന്നുണ്ട് കുറെ ഗെയിംസിന്. സോ അതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടും കാണേണ്ട ആവശ്യമില്ല. പിന്നെ ക്രിസ് പറഞ്ഞ പോലെ ഭാവിയില് 2 വർഷം കഴിയുമ്പോഴത്തേക്കും
ആ ഒരു പ്രൈസ് ഡിഫറൻസ് നല്ലപോലെ ഉണ്ടെന്ന് ഓർക്കണത്. നമ്മുടെ ഇന്ത്യൻ പ്രൈസിലാണെങ്കിൽ 35K മറ്റേത് 50K കണ്ടാണ്. നല്ല ലാർജ് ഒരു പ്രൈസ് ഡിഫറൻസ് ആണ്. കാരണം നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നത് മൊബൈലും നോക്കുവാണെങ്കിൽ ഒരു 40K വരെയൊക്കെയാണ് എല്ലാരും ഇച്ചിരി നല്ലൊരു ആൾക്കാർ കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത്. 40K മുകളിലോട്ടുള്ളവർ ഇച്ചിരി പ്രീമിയം യൂസേഴ്സ്, അവര് പിന്നെ പൈസ അധികം നോക്കാറില്ല. അപ്പൊ 40K മുകളിൽ പോയവന്നാരാണ് മിക്കാറും 50K ഇപ്പം എക്സ് മേടിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലെന്നാണ്.
അതെ, പിന്നെ എസ് മേടിക്കേണ്ടവരാലോചിക്കണം, പിന്നെ ഗെയിംസ് മേടിക്കേണ്ടതാണ്. ഗെയിംസിന് 4000 തൊട്ട് 4000 വരെ എന്തായാലും കാണും. സോ യാ എക്സ് എക്സ് എടുത്ത് എക്സ് പറഞ്ഞ പോലെ പ്രീമിയം യൂസേഴ്സ് ആണ്, അവരെന്തായാലും അത്ര എടുക്കുക. അപ്പൊ അതുകൊണ്ട് ഗെയിംസ് എടുക്കാനുള്ള ഒരു ഇത് കാണത്തില്ല, എന്നുവെച്ചാ ഒരു റിഗ്രറ്റ് കാണത്തില്ല. സോ യാ സീരീസ് എസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഗെയിംസും ആഡ് ചെയ്യാം, പിന്നെ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ കൺട്രോളറും ആഡ് ചെയ്യാം. എന്നാലും അത്ര എത്തത്തില്ല.
എസ് മേടിക്കണം, എസും മേടിക്കാം, 1 ഇയർ മെമ്പർഷിപ്പ് മേടിക്കാം, ഒരു കൺട്രോളർ എക്സ്ട്രാ മേടിക്കാം. ഇതെല്ലാം കൂടെ മേടിച്ചാലും നമുക്ക് എക്സിന്റെ പ്രൈസിനോട് അടുത്താകത്തില്ലെന്ന് തോന്നുന്നു.
യാ പിന്നെ ഞാൻ സോണിയെ പറ്റി പറയുന്നില്ല, എനിക്ക് പറയാനൊന്നും ഇല്ല. സോണിയെ പറ്റി വേണ്ടവരെടുക്ക, അവരെ
അഗ്രസീവ് ആയിട്ട് മാർക്കറ്റിംഗ് നടത്തുകയാണെങ്കിൽ നമുക്കും കൂടെ പറയാൻ ആഗ്രഹം.
എനിക്ക് ഐ ഡോണ്ട് ഗിവ് ഡാമൻ, വേണ്ടവര് സോണി എടുക്കുക, കൂടുതൽ അറിയണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോവാ.
അവരെ അധികം ഒന്നും ഒന്നും ഇട്ടിട്ടില്ല. ലൈക്ക് ഞാൻ ഇന്നും കുറെ തപ്പാൻ നോക്കി, അവിടെ ഇവിടെ എല്ലാം എന്തെങ്കിലും ലീഗ്ഡ് റിവ്യൂ എന്തെങ്കിലും ഉണ്ടാവും, അതും വലുതായിട്ടൊന്നും ഇല്ല അധികം. അപ്പം
അതെ, അപ്പം പ്ലേ സ്റ്റേഷൻ എക്സ്ക്ലൂസീവ്സ് കളിക്കേണ്ടവർക്ക് പ്ലേ സ്റ്റേഷൻ മേടിക്കാം, പിന്നെ അല്ലാതെ കുറെ നല്ല രീതിയിൽ ഗെയിമിംഗ് ചെയ്യണമെങ്കിൽ എക്സ്ബോക്സ് മേടിക്കാം. എനിക്ക് എത്ര പറയാൻ. സോ യാ, അപ്പം നമ്മള് ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാ കഴിഞ്ഞ എപ്പിസോഡിനേക്കാളും കുറെ നാള് കഴിഞ്ഞാണ്
ഞങ്ങളിപ്പം
എപ്പിസോഡ് ചെയ്തേക്കുന്നത്. അതെ, കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ കുറച്ച് ഈ കുറച്ച് നാളായിട്ട് വർക്ക് ലോഡ് കൂടുതലായിരുന്നു, പ്ലസ് പിന്നെ എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ കുറച്ച് ഷോകുമായിരുന്നു, ഇപ്പോഴും ശരിയായിട്ടുണ്ടായിരുന്നാലും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളും
കാര്യങ്ങളും
മാക്സിമം. അതെ അതെ, മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് നോക്കാം. സോ താങ്ക് യു,
ഓക്കെ.